السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. പരിശുദ്ധ റമദാനിന്റെ മൂന്നാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഈ മഹാവിജ്ഞാന സദസ്സിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, പ്രിയങ്കരരായ സഹോദരി സഹോദരന്മാരെ, ആധുനിക ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ശക്തമായി ഒരാശയം അവതരിപ്പിക്കുകയാണ് ഇന്ന് നാം. ആളുകളുടെ ധാരണകളെയോ ആളുകളുടെ ചിന്തകളെയോ മുഖവിലെടുക്കെടുത്തുകൊണ്ടല്ല ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഈ വിഷയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇത് മാത്രമാണ് ശരി എന്ന അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. എല്ലാം ശരി, എല്ലാം വിമോചന ദർശനം എന്ന അടിസ്ഥാനത്തിലല്ല ഞാൻ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നതും സംസാരിക്കുന്നതും. ഒരേ ഒരു മതം, ആ മതം മാത്രമാണ് ശരി എന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആ മതത്തിനപ്പുറത്തുള്ള എല്ലാം വഴിതെറ്റിപ്പോയ ദർശനങ്ങളാകുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അള്ളാഹുവിന്റെ മതം അത് മാത്രമാണ് സത്യം, അതിനപ്പുറത്തുള്ളതൊന്നും സത്യമല്ല. പഞ്ചേന്ദ്രിയ പരിമിതികളുള്ള മനുഷ്യൻ അവതരിപ്പിച്ചതൊന്നും ശരിയല്ല. താൽക്കാലികമായ മോചന സിദ്ധാന്തങ്ങൾ അതിലുണ്ടാകാം, താൽക്കാലികമായി കുറഞ്ഞ കൊല്ലം അത് ശരിയെന്ന് തോന്നിയേക്കാം. പക്ഷേ നൂറ്റാണ്ടുകളെ അതിജയിക്കാൻ പോയിട്ട് 10-50 കൊല്ലത്തെ പോലും അതിജയിക്കാനാവാതെ പരാജയപ്പെട്ട ദർശനങ്ങളുടെ കഥനകഥയും കൂടി ഈ വിഷയത്തിൽ വിഷയീഭവിക്കുകയും അന്തർഭവിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്ക് അവതരിപ്പിക്കാനുള്ള വിഷയം അതിജയിക്കുന്ന ആദർശം എന്ന വിഷയമാണ്. എല്ലാത്തിനെയും അതിജയിക്കുന്ന ഒരാദർശം, എല്ലാത്തിന്റെയും താഴെ നിൽക്കുന്ന ഒരാദർശമല്ല. തലകുനിച്ച് പഞ്ചപുച്ചമടക്കി ലോകത്തിന്റെ ദർശനങ്ങളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നൊരു ഗതികേട് ഒരു മുസ്ലിമിന് ഉണ്ടാകരുത് എന്നാണ് വിഷയത്തിന്റെ മർമ്മം. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്താണെന്ന് ആദ്യം നമ്മൾ അറിയണം. ഇസ്ലാമിന്റെ ദാർശനികമായ വ്യതിരിക്തത എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. അതറിയുന്നില്ലെന്നതിന്റെ തിക്തമായ ഫലങ്ങളാണ് മുസ്ലിം ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മതം പ്രോജ്വലമായി കാണുക, ശ്രേയസ്കരമായ ഒരു ദർശനം ശ്രോതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും ജനവാസമുള്ള സകല മണ്ഡലങ്ങളിലും ഇസ്ലാം മാത്രമാകുന്നു ദൈവിക ദർശനം എന്ന് അവതരിപ്പിക്കാൻ ചങ്കൂറ്റം നഷ്ടപ്പെട്ടുപോയ ഒരു തലമുറയുടെ മുമ്പിലാണ് ഞാൻ നിങ്ങളും എഴുന്നേറ്റ് നിൽക്കുന്നത്. എല്ലാം ശരിയാണ്, നിങ്ങളുടേതും ഞങ്ങളുടേതും ഒക്കെ ശരിയാണ്. നിങ്ങൾക്കും ചില ദോഷങ്ങളുണ്ട്, ഞങ്ങൾക്കും ചില ദോഷമുണ്ട് എന്ന് പറയുന്ന വിധേയത്വത്തിന്റെ വാക്ക് പറയാനല്ല, അല്പം അഹങ്കാരത്തിന്റെ വാക്ക് പറയാനാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട ഒരഹങ്കാരം, അനുവദിക്കപ്പെടാത്തൊരഹങ്കാരമല്ല. ഇതിനേക്കാൾ അപ്പുറത്തൊരു ശരിയില്ല എന്നതുകൊണ്ട് അതിലുള്ള ഒരു തികഞ്ഞ ബോധം, ആ വിഷയത്തെക്കുറിച്ചുള്ള തികഞ്ഞ ഉൾക്കാഴ്ച, അതിനപ്പുറത്ത് അതിജയിക്കാൻ ഒരു ദർശനമില്ലെന്ന് പഠിച്ചു ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള വാചാലത, ദാറ്റ്സ് ഓൾ. അത്ര മാത്രമാണ് ഈ വിഷയത്തിന്റെ മർമ്മമായി വരുന്നത്. അതിജയിക്കുന്ന ഒരാദർശം, എന്തിനെ അതിജയിക്കുന്ന ഒരാദർശം, എന്തിനെയാണ് അതിൽ അതിജയിക്കുന്നത്? എല്ലാ ആദർശങ്ങളെയും, എല്ലാ ആദർശങ്ങളെയും, എല്ലാ ദർശനങ്ങളെയും, ലോകത്തിലെ എല്ലാ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളെയും, ലോകത്തിലെ എല്ലാ ആത്മീയ ദർശനങ്ങളെയും, ലോകത്തിന്ന് മനുഷ്യന്റെ മുമ്പിൽ നിലനിൽക്കുന്ന സകല മതങ്ങളെയും ദർശനങ്ങളെയും ആ മതം അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെയും എല്ലാം അതിജയിക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച്, ഒരു പ്രവാചകനെക്കുറിച്ച്, ഒരു മതത്തെക്കുറിച്ച്, ഒരാശയത്തെക്കുറിച്ചുള്ള പ്രഘോഷണമാണ് ഇന്നിവിടെ നടക്കേണ്ടത്. ദീർഘമായ ഒരു സംസാരം ഇന്ന് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ ചുരുക്കി പോയിന്റ് പോയിന്റായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ രണ്ട് സൂക്തങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. സൂറത്ത് സഫിൽ ഖുർആനിലെ 61-ാം അധ്യായത്തിലെ 8-9 വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. എന്റെ സംസാരത്തിന്റെ പിന്നാലെ വരണം, ഓരോ വാചകങ്ങളുടെ പിന്നാലെയും നിങ്ങൾ വരണം, ഓരോ അക്ഷരങ്ങളുടെ പിന്നാലെയും നിങ്ങൾ വരണം, അക്ഷരങ്ങളുടെ ഫോളോവേഴ്സായി നിങ്ങൾ ഈ സദസ്സിൽ മാറണം. എന്താ പറയുന്നത് അത് ശരിക്ക് കേൾക്കണം, എന്ത് പറഞ്ഞില്ല അതും ശരിക്കറിയണം, പറയാത്തത് പറഞ്ഞു എന്നും പറഞ്ഞത് പറഞ്ഞില്ലെന്നും പറയുന്നവർ നിങ്ങളാകരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു. ഫസ്തമയ മുസാനബി അലൈഹിസ്സലാമിനോട് തൂരിസീന പർവ്വതത്തിൽ വെച്ച് അള്ളാഹു പറഞ്ഞ വാക്കാണ് ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറയുന്ന വാക്ക്. അബശ്ശിറ ഇബാദ് അല്ലദീന യസ്തമീഉനൽ ഖൗൽ, യഥാക്രമം ഖുറാനിലെ 20-ാം അധ്യായം 13-14 വചനങ്ങൾ, വിശുദ്ധ ഖുറാനിലെ 39-ാം അധ്യായം 17-18 വചനങ്ങൾ. വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം, അതിലേറ്റവും നല്ലത് അത് ഖുറാനാണ്, സുന്നത്താണ്. ഖൈറുൽ കലാമി കലാമല്ലാ, കലാമുകളിൽ വെച്ച് ഏറ്റവും വലിയ കലാം അള്ളാഹുവിന്റെതാണ്. സുന്നത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ സുന്നത്ത് പ്രവാചകന്റെതാണ്.
പ്രവാചകനെ പോലെ ഒരു മാതൃക, പ്രവാചകനെ പോലെ ഒരു ചര്യ കാണിച്ച ആള്, പ്രവാചകനെ പോലെ ഒരു നല്ല ഭർത്താവ്, പ്രവാചകനെ പോലെ ഒരു നല്ല മകൻ, പ്രവാചകനെ പോലെ ഒരു നല്ല കുടുംബനാഥൻ, പ്രവാചകനെ പോലെ ഒരു നല്ല പിതാവ്, പ്രവാചകനെ പോലെ ഒരു നല്ല പിതാമകൻ, പ്രവാചകനെ പോലെ ഒരു നല്ല അയൽവാസി, പ്രവാചകനെ പോലെ ത്യാഗമനുഭവിച്ച ഒരു വ്യക്തി, പ്രവാചകനെ പോലെ കച്ചവടത്തിന്റെ നേരും നിറയും പഠിപ്പിച്ച ഒരാള്, പ്രവാചകനെ പോലെ ജുഡീഷ്യറി നോക്കിക്കണ്ട ഒരാള്, പ്രവാചകനെ പോലെ നീതിന്യായം നടപ്പാക്കിയ ഒരാള്, പ്രവാചകനെ പോലെ ജീവിതത്തിൽ ഏതേത് സംസ്കാരങ്ങളുടെ മുമ്പിലും തലയുയർത്തി നിന്ന ഉജ്ജ്വലമായ ഒരു സംസ്കാരം സമർപ്പിച്ച ഒരു മഹാചാര്യൻ ലോകത്ത് വേറെയില്ലെന്ന ഉദ്ഘോഷണം ഇല്ല. ഒരാചാര്യനും ഒരു വിശ്വാചാര്യനും പ്രവാചകന്റെ ചരിത്രത്തെ ഭേദിച്ചുകൊണ്ട് ഉന്നതമായ ഒരു ചരിത്രം അവതരിപ്പിക്കാൻ ചരിത്രത്തിൽ സാധിച്ചിട്ടില്ലെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം, വളച്ചുകെട്ടില്ലാത്ത പ്രഖ്യാപനം, നേർക്കുനേരെയുള്ള പ്രഖ്യാപനം, അതാണ് നോ കോംപ്രമൈസ്, ഒരു വിഭാഗവുമായി കോംപ്രമൈസ് ഇല്ല ആശയത്തിൽ എന്ന തുറന്ന പ്രഖ്യാപനം, തലകുണിക്കില്ല ഞങ്ങൾ എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം, റോമിന്റെ, പേർഷ്യയുടെ, ഈജിപ്തിന്റെ, ലോകത്ത് മുഴുവൻ സംസ്കാരങ്ങളുടെ, സംസ്കാരത്തിൽ കുളിച്ചു നിന്ന ഭാരതീയ സംസ്കാരങ്ങളുടെ, അവിടെയൊക്കെ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു ഇസ്ലാമിനെ വെല്ലാൻ പോകുന്നൊരു സംസ്കാരമില്ലെന്ന്. വെറുതെ പറയുന്നൊരു ആക്രോശമല്ല, ന്യായയുക്തം തെളിയിക്കുവാനും ലോകത്ത് കടന്നുവന്ന ദർശനങ്ങളുടെ പരാജയത്തിന്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും ഇസ്ലാം 23 കൊല്ലക്കാലം കൊണ്ട് അതിജയിച്ച മഹത്തായ ഒരു സംസ്കാരത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രഭാഷണം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധ വളരെയേറെ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ആർക്കും ഒരു നഷ്ടമാകരുത്. ഈ പ്രഭാഷണം ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരുടെ മനസ്സിൽ ഉജ്ജ്വലമായ ഒരു തീക്കാറ്റുണ്ടാക്കണം, മനുഷ്യന്റെ മനസ്സിൽ ആന്തോളനങ്ങൾ സൃഷ്ടിക്കണം, ചിന്തയുടെ പുതിയ ലോകത്തേക്ക് അവർ കടന്നുപോകണം, നമ്മുടെ മതത്തിന്റെ മാസ്മരികത അവർ തൊട്ടറിയണം, ഇസ്ലാമിന്റെ അജയ്യത അവരറിയണം, ഇസ്ലാം ഏതെല്ലാം നിലയിൽ പ്രോജ്വലമായി നിൽക്കുന്നു, ആരുടെയെങ്കിലും മുമ്പിൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ ആദർശം കൊണ്ടൊരു മുസ്ലിമിനുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഹിന്ദുമതവും ക്രിസ്തുമതവും ജൈനമതവും കൺഫ്യൂഷ്യാനിസവും ലാവോയിസവും അനവധി ഈസങ്ങൾ ലോകത്ത് നിലനിൽക്കുകയും ജീവിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയും മൃതമായി തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നാം അറിയുന്നുണ്ട്. ഭൌതിക പ്രത്യയശാസ്ത്രങ്ങൾ, അനവധി രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ ഒരുപാട് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നു എന്ന നിലയിൽ സാമ്പത്തിക രംഗത്ത് വിപ്ലവം നയിച്ചവർ ലോകത്തുണ്ട്. തോമസ് ഓ ക്യാമ്പനെല്ലായുടെ ദ സിറ്റി ഓഫ് ദി സൺ എന്ന ലേഖനം 1860 62 രചിക്കപ്പെട്ട തോമസ് ഓ ക്യാമ്പനെല്ലായുടെ ദ സിറ്റി ഓഫ് സൺ, സിറ്റി ഓഫ് ദി സൺ എന്ന് പറയുന്ന ഗ്രന്ഥം, അതുപോലെ പിന്നെ തോമസ് മൂറിന്റെ ഉട്ടോപ്പിയ എന്ന് പറയുന്ന 1516 രചിക്കപ്പെട്ട പുസ്തകങ്ങൾ, മാനവ സമൂഹം അത് വായിച്ചു, ലോകത്തുജ്ജ്വലമായ ഒരു ദർശനമാണ് ഈ പുസ്തകമെന്നവർ വിചാരിച്ചു. ഉട്ടോപ്പിയ എന്ന് പറയുന്ന സ്ഥലം, ഉട്ടോപ്പസ് എന്ന് പറയുന്ന രാജാവ്, ഉട്ടോപ്പിയ നീതിയോടുകൂടി ഭരിക്കുന്ന ഉട്ടോപ്പസ് എന്ന് പറയുന്ന ഒരു രാജാവ്, അനീതി തരുമ്പും കടന്നുവരാത്ത ഒരു മണ്ണ്, സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മണ്ണ്, സമത്വ സുന്ദരമായ ഒരു ലോകം, അതായിരുന്നു ഉട്ടോപ്പിയ എന്ന നോവലിന്റെ ഇതിവൃത്തം. പക്ഷെ ആളുകൾ അത് വായിച്ചേ ആളുകൾ വിചാരിച്ചു അങ്ങനെ ഒരു ലോകമുണ്ട്, ഉട്ടോപ്പസ് എന്ന് പറയുന്ന രാജാവുണ്ട്, ഉട്ടോപ്പിയ എന്ന് പറയുന്ന പ്രദേശമുണ്ട്, നീതിനിഷ്ഠമായ ഒരു ലോകമുണ്ട് എന്നൊക്കെ അവർ വിചാരിച്ചു. വായിച്ചു പൂർത്തീകരിച്ചവർക്ക് മനസ്സിലായി ഇതൊരു മോഹം മാത്രമാണ്, ഇതൊരു ആഗ്രഹം മാത്രമാണ്, അങ്ങനെയൊരു ലോകമുണ്ട് എന്ന് മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ ഒരു ബൈർപ്പന്നെ സ്ഫുരണമാണ് ഈ ഗ്രന്ഥം എന്നവർ മനസ്സിലാക്കി. ഇങ്ങനെയൊരു ലോകമില്ലെന്നവർ കണ്ടു. എന്നാൽ ഇസ്ലാം കേവലമായ സങ്കല്പങ്ങളെ മെനഞ്ഞെടുത്ത് മാനവരുടെ മുമ്പിൽ കുറെ കടിച്ചാപ്പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞ് സാഹിത്യത്തിന്റെ അതിപ്രസരത്തിന്റെ ലോകത്തേക്ക് ലോകത്തെ പിടിച്ചുകൊണ്ടുവന്നിട്ടില്ല ഇസ്ലാം. മറിച്ച് ഇസ്ലാം മനുഷ്യനോട് ഗൌരവമായി ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. മനുഷ്യന്റെ ചിന്തകളെ തട്ടിയുണർത്തി വിശുദ്ധ ഖുർആൻ. 78 സ്ഥലങ്ങളിൽ ചിന്തിക്കാൻ വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ആവശ്യപ്പെട്ടു. 17 സ്ഥലങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വ്യക്തമാണ്. അതുകൊണ്ട് സൂറത്ത് സഫിലെ 8-9 വചനങ്ങളാണ് ഞാൻ നിങ്ങൾ ആദ്യമായി കേൾപ്പിക്കുന്നത്. യുരീദൂന, അവരുദ്ദേശിക്കുന്നു, ലിയുതുഫിയു നൂറല്ലാ, അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ. എന്താണ് അല്ലാഹുവിന്റെ പ്രകാശം? ഒന്ന് ഖുർആനാണ്, ഇസ്ലാമാണ്, അല്ലാഹുവിന്റെ മതമാണ്. അല്ലാഹ് അവതരിപ്പിച്ച ദീനിനെ ഊതിക്കെടുത്താൻ ഏതേത് കാലഘട്ടങ്ങളിലെ ആളുകളും ശ്രമിച്ചു പോന്നിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. അവരുടെ വായകൊണ്ട് അഥവാ പ്രസംഗത്തിലൂടെ, എഴുത്തുകളിലൂടെ, അവരുടെ നിങ്ങൾക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖാദയിൽ ദുൽമജാസിൽ മജന്നായിൽ പ്രസംഗിക്കുകയാണ്. മറുപടി പ്രസംഗം നടത്തുന്നത് അബൂലഹബാൻ അബൂജാഹിലാൻ ഒരുപാട് ആളുകൾ, ഉത്തുബത്തുമാർ, ഷൈബത്തുമാർ, കവികൾ, ഉജ്ജ്വല സാഹിത്യകാരന്മാർ, അറബ് സാമ്രാജ്യങ്ങളിൽ അറബ് സാമ്രാട്ടുക്കൾ പ്രവാചകന് മറുപടി പറയുകയാണ്. അവർ ഉജ്ജ്വലമായി പ്രസംഗിക്കുകയാണ്. സുഹൈൽ ബിൻ അംറിനെ പോലെയുള്ള വാചാലന്മാർ ഉമറിനോട് റസൂലിനെ പറഞ്ഞു, ഉമരെ, ഇന്ന് സുഹൈൽ ജാഹിലിയത്തിലാണ്, നാളെ ഇസ്ലാമിന് വേണ്ടി സുഹൈൽ ബിൻ അംർ പ്രസംഗിച്ചിട്ട് നിനക്ക് രോമാഞ്ചമുണ്ടാകുന്ന കോരിത്തരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ഉമറെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുഹൈൽ ബിൻ അംർ മറുഭാഗത്താണ്. അവരെല്ലാം ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം. എല്ലാവരും, ജൂതന്മാരൊരു ഭാഗത്ത്, ക്രിസ്ത്യാനികൾ ഒരു ഭാഗത്ത്, മജൂസികൾ ഒരു ഭാഗത്ത്, ബൌദ്ധൈവ വിശ്വാസികൾ ഒരു ഭാഗത്ത്, നിരീശ്വരവാദികൾ ഒരു ഭാഗത്ത്, അവരോടല്ലേ അന്ന് ചോദിച്ചത്, അമ ഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് പ്രസംഗിക്കുന്നവരെ നിങ്ങൾ എന്ത് കരുതി അള്ളാഹുവിലേക്ക് മടങ്ങി വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു 23:115 ചോദിച്ചത് നിരീശ്വരവാദികളോടാണ്. അന്ന് നിരീശ്വരവാദികളുണ്ട്, അന്ന് ഈശ്വരവിശ്വാസികളുണ്ട്, അന്ന് കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും അക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മനുഷ്യരും ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ലോകം. അമ്പിയാക്കളുടെ ശവകുടീരങ്ങൾ ഉണ്ടാക്കി, ഔലിയാക്കളുടെ ശവകുടീരങ്ങൾ ഉണ്ടാക്കി, അവിടെ ആരാധിച്ചിരുന്ന മുശ്രിക്കുകളുടെ നാട്, ജൂതന്മാരുടെ നാട്, ക്രിസ്ത്യാനികളുടെ നാട്, ആ പ്രദേശത്ത് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ദീനിനെ അവതരിപ്പിച്ചു. യുരീദൂന ലിയുതുഫിയു നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. കാഫിറുകൾ, സത്യനിഷേധികൾ, സത്യത്തെ അറിഞ്ഞു നിഷേധിച്ചവർ അവരുദ്ദേശിക്കുകയാണ് അവരുടെ വായ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ, പടച്ചതമ്പുരാന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവരുദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, ആ ജനമുണ്ടല്ലോ അവരുദ്ദേശിക്കുന്നു, സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായിരുന്നാലും ആ പ്രകാശത്തെ അല്ലാഹു പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. അല്ലാഹുവിന്റെ വാഗ്ദാനം പുലർന്നു, അല്ലാഹുവിന്റെ വാഗ്ദാനം പുലർന്നു, ഇസ്ലാമിന്റെ പ്രകാശം പൂർത്തീകരിക്കപ്പെട്ടു. ലോകം ഇരുട്ടിലായിരുന്നു, ഇരുട്ടിലായ ലോകത്തെ പ്രകാശപൂരിതമായ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നു. ലോകം അനീതിയിലായിരുന്നു, നീതിയിൽ പ്രവാചകൻ സമൂഹത്തെ പിടിച്ചുകെട്ടി. ലോകം സ്ത്രീകളോട് അതിക്രമം ചെയ്തു, സ്ത്രീത്വത്തിന്റെ മഹനീയത ലോകത്തിനുഘോഷിച്ചുകൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാര ഒഴുകി, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയത് കേട്ട് വൈദൽ മഊദത്ത് സുയിലത് ബി ഐ ദംബിൻ ഖുതലത്, 81:8-9. സ്ത്രീത്വത്തിന്റെ മഹനീയത ലോകത്തുൽ ഘോഷിച്ച ഒന്നാമത്തെ വ്യക്തിത്വം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ മേഘനാകാർത്ത പ്രഖ്യാപിച്ചത് 1948 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 14 മുമ്പാണ്. സ്ത്രീകളോട് അതിക്രമം കാണിക്കരുതേ എന്ന് നീതിയുടെയും ന്യായത്തിന്റെയും വാചകങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയും 9 നീതിയോടുകൂടി വർത്തിക്കുകയും മക്കളോട് സ്നേഹത്തോടുകൂടി പെരുമാറി ലോകത്തിന്റെ നെറുകയിൽ ഒരു നല്ല പിതാവാകുകയും ചെയ്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല, അതിജയിക്കാനാവില്ല അവർക്ക്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച സിട്ടാവാണിത് അവതരിപ്പിച്ചത്. മനുഷ്യന്റെ ചാബല്യങ്ങളെ, ബലഹീനതകളെ, ന്യൂനതകളെ, അബലതകളെ അറിയാവുന്ന റബ്ബ് അവതരിപ്പിച്ച ദർശനത്തിനല്ലാതെ മറ്റൊന്നിന് അതിജയിക്കാൻ കഴിയില്ല. സ്വന്തത്തെ പോലും പഠിക്കാനാവാത്ത, സ്വന്തം ചാബല്യം തിരിച്ചറിയാനാവാത്ത, സ്വന്തം ന്യൂനത തിരിച്ചറിയാനാവാത്ത വ്യക്തികൾ ദർശനം പഠിച്ചപ്പോ ആ ദർശനം അവർക്ക് പോലും സ്വീകരിക്കാനായില്ല. പരാജയപ്പെട്ടുപോയി. കണ്ണിൽ മൂക്കറ്റം മുങ്ങിക്കുളിക്കുകയും കണ്ണുകുടിക്കുകയും സർവകലാശാല മദ്യശാലയാക്കി മാറ്റുകയും ചെയ്തു എന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് കാർൽ മാർക്സ് വിലയിരുത്തിയപ്പോ, അങ്ങനെ ബാറിൽ നിന്ന് പോലീസുകാർ തല്ലി ഓടിച്ച് ഓടി രക്ഷപ്പെട്ടു ഞാനെന്ന് സ്വയം എഴുതിയ കാർൽ മാർക്സിന് ലോകത്ത് ധാർമ്മിക വിപ്ലവത്തെ പറ്റി പറയാൻ അവകാശമില്ല. ബട്ടൺ റസൽ എന്ന വിഖ്യാതനായ ലോകം കണ്ട സാഹിത്യകാരന്മാരിൽ നമ്പർ 1 ബട്ടൺ റസൽ സ്വന്തം ശിഷ്യന്റെ ഭാര്യയായ വിവിഎം ഐവുഡിനെ പരിചയപ്പെടുകയും 3 സ്വന്തം ശിഷ്യന്റെ ഭാര്യയെ സ്വന്തം കിടപ്പറയിൽ കൊണ്ടുവന്ന് ശരീരം പങ്കുവെക്കുകയും സുന്ദരിയും ഉന്നത കുലജാതയുമായ കോടീശ്വരിയായ വിവിഎം ഐവുഡിനെ വേശ്യാതെരുവിലേക്ക് തള്ളിവിടുകയും അവിടെ കിടന്ന് മരിച്ചുപോവുകയും ചെയ്ത അതിർദാരുണമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബട്ടൺ റസലിന് ലോകത്ത് ധാർമ്മികത പഠിപ്പിക്കാൻ അവകാശമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോകത്ത് ധാർമ്മികത തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത്, അതെ നിങ്ങൾക്കറിയാം, അവിടെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകമാണ്. ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ അതിന്റെ പരിഭാഷ തന്തയില്ലാത്ത അമേരിക്ക എന്നാണ്. നല്ല മലയാളം തന്തയില്ലാത്ത അമേരിക്ക എന്നാണ്. ആരാണ് മോനെ നിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ അഡ്രസ്സുള്ള ഒരു തറവാടിത്തമുള്ള ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ അവസ്ഥയില്ലാത്ത വിധം അമേരിക്ക അതപ്പുദിനത്തിന്റെ പെടുകുടിയിലാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ ചുക്കാൻ പിടിക്കുന്ന അമേരിക്ക ലോക പോലീസായി ചമഞ്ഞ് ഇറാഖിന്റെ, അഫ്ഗാനിസ്ഥാനിന്റെ, ഫലസ്തീനിന്റെ, പാകിസ്ഥാനിന്റെ, അതുപോലെ ചെച്ചിനയുടെ, കോസറോവയുടെ, ലബനാനിന്റെ അനവധി മണ്ണുകളിൽ പൊറാട്ടു നാടകങ്ങൾ നടത്തി ലോകത്തിന്റെ ചോരക്കുതിയന്മാരായി മാറിയ അമേരിക്കക്ക് ലോകത്തിന് ധാർമ്മികത പഠിപ്പിക്കാൻ അവകാശമില്ല. ഇസ്രയേലിനെ കൂട്ടുപിടിച്ചും ബ്രിട്ടനെ കൂട്ടുപിടിച്ചും കോളനിവൽക്കരണത്തിന്റെ ആശാന്മാരായി രംഗപ്രവേശനം ചെയ്ത ബ്രിട്ടീഷുകാർക്ക് ധാർമ്മികത പറയാൻ അവകാശമില്ല. ദരിദ്രരായ പാവപ്പെട്ടവരെ പട്ടിണിക്കിട്ട് കൊന്ന് ലോക സാമ്രാജ്യത്തെ മേധാവിത്വം ധരിക്കുന്ന ഒരു ലോകത്ത് അതിജയനത്തിന്റെ ഒരു ദർശനം അവതരിപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. അവിടെയാണ് ദൈവീക ദർശനത്തിന്റെ പ്രോജ്വലമായ വശങ്ങൾ. 23 കൊല്ലക്കാലം കൊണ്ട് 0 ഡിഗ്രിയിൽ നിന്നൊരു ജനതയെ ലോക സംസ്കാരത്തിൽ തുല്യതയില്ലാത്ത സാംസ്കാരിക ഉന്നമനത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ സമ്മിട്ടി ഇസ്ലാമിനെ കൊണ്ടുപോയി വെച്ച പ്രവാചക ചക്രവർത്തി സൃഷ്ടിച്ച പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്നത് ഈ പെരിന്തൽമണ്ണയിലെ സലഫി മസ്ജിദിന്റെ ഓരത്ത് വിശാലമായി തീർത്ത പന്തലിന്റെ ചുവട്ടിലിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ വളരെ ഗൌരവമായി ഇസ്ലാമിനെ മനസ്സിലാക്കണം. ഇസ്ലാം എത്ര ഉജ്ജ്വലമാണ് പ്രിയപ്പെട്ടവരെ, അന്തസ്സായി പറയാൻ കഴിയണം. ഏത് ക്ഷേത്രാങ്കണത്തിലും ഏത് സദസ്സിലും ഏത് രാജകൊട്ടാരത്തിലും കടന്നു എന്ന് പറയാൻ കഴിയണം, അദ്ദാവത്തു ഇലല്ലാ, ഞങ്ങൾ നിങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ വന്നവരാണ്. ഏതാണ് അല്ലാഹു? ആകാശഭൂമികളുടെ തമ്പുരാൻ, ആകാശഭൂമികളുടെ തമ്പുരാൻ. പഞ്ചായത്തിന്റെ ദൈവമല്ല, സ്വർണ ചെയിനിൽ അടയിരിക്കുന്ന കോപിക്കുന്ന ഉഗ്രകോപിയായ ദൈവമല്ല. സ്വർണത്തിന്റെ ഒരു പതക്കം ചലിച്ചാൽ ഞാൻ നാട് നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണി മുഴക്കുന്ന ദൈവത്തിലല്ല ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്നത്. അല്ല അല്ല എന്ന വസ്തുത പ്രോജ്വലമായി ഇന്ത്യൻ സാഹചര്യം ഇസ്ലാമിനെ ഉദ്ഘോഷിക്കാൻ ഏറ്റവും നല്ല സാഹചര്യമാണ് ഇന്ത്യയിലും ലോകത്തും ഇന്ന് നിലനിൽക്കുന്നത്. കേരളീയ പ്രബോധക സംഘങ്ങൾക്ക് ഏറ്റവും ഉജ്ജ്വലമായി മതത്തെ അവതരിപ്പിക്കാൻ അവസരമുള്ളൊരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കേട്ടോളൂ ആ വാചകം, യുരീദൂന ലിയുതുഫിയു നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അതെ, സത്യനിഷേധികൾ ഉദ്ദേശിക്കുകയാണ് അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ. മുഹമ്മദിന്റെ പ്രകാശമെന്നല്ല, മുഹമ്മദ് കൊണ്ടുവന്ന മതമെന്നല്ല, അള്ളാഹുവിന്റെ മതം. ആ അള്ളാഹുവിന്റെ മതത്തെ ഊതിക്കെടുത്താനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വായകൾ അവരൊരുപാട് ദിക്കുകളിൽ നിന്ന് ആ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതേ സാധിച്ചില്ല. ആ പ്രകാശത്തിന്റെ ഒരു തെരിമ്പും ലോകത്തുനിന്ന് ഒരു നിമിഷം പോലും അപ്രത്യക്ഷമാക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അതേ, ഹഖുമായി ഒരു പ്രവാചകനെ നാം പറഞ്ഞയച്ചു, തെരഞ്ഞെടുത്തയച്ചു. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, സകല ദർശനങ്ങളെയും സകല നടപടിക്രമങ്ങളെയും സകല മതങ്ങളെയും അതിജയിക്കുന്ന ഒരു മതവുമായി. അതേ അല്ല പറഞ്ഞതായത്, ഏത് സകല ദർശനങ്ങളെയും അതിജയിക്കുന്ന ദർശനമെന്ന് റബ്ബാ പറയുന്നത് ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല, എനിക്ക് വ്യക്തിപരമായി പറയാൻ കഴിയില്ല. ലോകത്തിനു മുഴുവനും അതിജയിക്കുന്ന ഒരു ദർശനം ഞാൻ അവതരിപ്പിക്കുമെന്ന് പറയാൻ ഞാനാണല്ല. കാരണം രണ്ടോ മൂന്നോ അഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാൽ എന്റെ ആശയങ്ങളെ അതിജയിക്കുന്ന ആശയങ്ങൾ കണ്ടെത്താം. സർ ഐസക് ന്യൂട്ടന്റെ കണ്ടുപിടുത്തങ്ങളെ അതിജയിക്കുന്ന കണ്ടുപിടുത്തങ്ങളുണ്ടായി. ഐസക് ന്യൂട്ടനെ കവിച്ചു വെക്കുന്ന ശാസ്ത്രകാരന്മാരുണ്ടായി. കോപ്പർനിക്കസിനെ, ഗലീലിയോ ഗലീലിയെ, അങ്ങനെ അനവധി അനവധി ആളുകളെ, ബ്രൂണോയെ എല്ലാം അതിജയിക്കുന്ന, ഗ്രിഗർ മെൻഡലിനെ അതിജയിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായി. ആൽബർട്ട് ഐൻസ്റ്റീനെ അതിജയിക്കുന്ന ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ടായി. ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗിനെ അതിജയിക്കുന്ന ഇനിയും ഒരുപാട് ശാസ്ത്രകാരന്മാർ ലോകത്തുണ്ടാകാം. അറുപിന്തിരിപ്പൻ സോഷ്യലിസ്റ്റ് തത്വശാസ്ത്രത്തെയും അതുപോലെ തന്നെ മുതലാളിത്ത സാമ്രാജ്യത്തെയും സാമ്പത്തിക രേഖയിലെ ഏറ്റവും ഉന്നതമായ സ്വകാര്യ സ്വത്തിനെതിരെ ശബ്ദിക്കുകയും സ്വകാര്യ സ്വത്തിന്റെ ഉൽമൂലനത്തിലൂടെ ലോകത്തിന്റെ വിമോചനമെന്ന് പ്രഖ്യാപിച്ച റഷ്യയുടെ പരാജയം എന്തിനധികം. മോസ്കോ എന്ന് പറയുന്ന റഷ്യയുടെ തലസ്ഥാനത്ത് ഇക്കഴിഞ്ഞ ജൂൺ 29-30 ഒരു ഉച്ചകോടി കൂടിയല്ലോ എന്തായിരുന്നു ആ ഉച്ചകോടിയുടെ പൊരുൾ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആണായാലും പെണ്ണായാലും കുട്ടികൾ രണ്ട് മതിയെന്ന് റഷ്യ പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് റഷ്യ മാത്രമല്ല, ചൈന പ്രഖ്യാപിച്ചു. അതിനെ ചുവടപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു. ദൈവവിശ്വാസത്തിനെതിരെ, ജനപ്പെരുപ്പത്തിനെതിരെ മാർത്തുശന്തിയർ പോപ്പുലേഷൻ അവതരിപ്പിച്ചു. ചവറ്റുകുട്ടയിൽ അനന്ത ശയനത്തിലാണ് മാർത്തുശന്തിയർ പോപ്പുലേഷൻ. ആണായാലും പെണ്ണായാലും രണ്ട് മതി എന്ന് പറഞ്ഞ റഷ്യ, ആണായാലും പെണ്ണായാലും രണ്ട് മതി എന്ന് പറഞ്ഞ ചൈന, ആണായാലും പെണ്ണായാലും രണ്ട് മതി എന്ന് അതിനെ അനുകരിച്ച ഇന്ത്യ ഇന്ന് ഖേദിക്കുകയാണ്. ചൈനയിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ ഇക്കഴിഞ്ഞ ജൂൺ 29-30 ലോകപ്രസിദ്ധമായ ഒരു ഉച്ചകോടി കൂടി. എന്തിനാ ഉച്ചകോടി എന്നറിയുമോ നിങ്ങൾക്ക്? എന്തിനായിരുന്നു ഉച്ചകോടി? തിരുത്താൻ, ചെയ്തു പോയ തെറ്റ് തിരുത്താൻ, അറിവുകേട് തിരുത്താൻ, ദൈവത്തിനെതിരെ എതിർത്ത് സംസാരിച്ചതിന് പശ്ചാത്തപിക്കാൻ, ഇസ്ലാമിക മതത്തിനെതിരെ ശബ്ദിച്ചതിനെതിരെ പശ്ചാത്തപിക്കാൻ, മാർത്തുശന്തി പോപ്പുലേഷൻ അവതരിപ്പിച്ച മാർത്തുശന്റെ വിഡ്ഢിത്തത്തിന് ഒരു തിരിച്ചടി നൽകാൻ, ലോകത്തിന്റെ ഒരു വലിയ രാജ്യത്ത് ഒരു രാജ്യം അതും മതത്തെ എതിർത്ത് ദൈവം വേണ്ട, പരലോകം വേണ്ട, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് വിളിച്ചു പറഞ്ഞവർ മതത്തിന്റെ ദർശനത്തിലേക്ക് ഖേദപൂർവം പഞ്ചപുച്ചമടക്കി മടങ്ങുന്ന കാഴ്ചയാണ് റഷ്യയിലെ മോസ്കോയിൽ ഇക്കഴിഞ്ഞ ജൂൺ 29-30. എന്താ വിശേഷം? എന്താ വിശേഷം? അവിടെ ഉച്ചകോടി കൂടി എന്തിനറിയോ? രണ്ടിലധികം പ്രസവിക്കുന്ന പെണ്ണിന് അവാർഡ് പ്രഖ്യാപിക്കാൻ, മൂന്നും നാലും അഞ്ചും പ്രസവിക്കാൻ സ്ത്രീകളോട് ആവശ്യപ്പെടുക. എങ്ങനെയുണ്ടാവുക? ഭൂരിപക്ഷം വരുന്ന സ്ത്രീകളെ രണ്ടിൽ വെച്ച് കട്ടയിപ്പിച്ചു, പ്രസവിക്കാനുള്ള സാധ്യതയെ ഇല്ലായ്മ ചെയ്തു. ഇനി ആര് പ്രസവിക്കും? ആരാ പ്രസവിക്കുക? മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടേക്കോ? അവര് പെറ്റുതരും കുറെ. അവര് പെറ്റതാ ലോകത്തിന് ഇന്ന് അന്തസ്. എന്നിട്ട് പറയാ, ഉദ്യോഗമേഖലകളിൽ ആരില്ല? തലമൂത്ത ബുദ്ധിയുള്ള പുരുഷന്മാരില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞു. കോഹാബിറ്റേഷൻ അതായിരുന്നു ഇന്ന് ഇന്ത്യയിൽ, ലോകത്ത്. എന്താ കോഹാബിറ്റേഷൻ? ആണായാലും പെണ്ണായാലും അല്ല, വിവാഹം കഴിക്കാം, പക്ഷെ കുട്ടികളുണ്ടാവില്ല. MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എന്താ, ജപ്പാന്റെ ക്ലിനിക്കുകളിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടിക്ക് വികലാംഗതയുണ്ടോ എന്ന് പരിശോധിക്കലായിരുന്നു. പരിശോധിച്ച് ആണോ പെണ്ണോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. ആ സിദ്ധാന്തം പിന്നീട് എങ്ങോട്ട് പോയി? ഗർഭപാത്രത്തിൽ പെണ്ണാ, നാ കട്ട് ചെയ്ത് കളയാ, കശാപ്പ് ചെയ്യാ, കൊന്നുകളയാ, നിഷ്കരണം ഭൂമുഖത്ത് നിന്നില്ലാതാക്കുക. ആരെ? നിങ്ങളെ. ആരാധന കൂട്ടുനിന്നത്? നിങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ സേഫ്റ്റിയായി കിടക്കുന്ന കുഞ്ഞിനെ പുറത്ത് 2 വയസ്സുള്ള ഒരു കുട്ടി മുറ്റത്ത് കടിക്കുമ്പോ ചിലപ്പോ പാമ്പ് കടിക്കും, കള്ളം പിടിച്ചുകൊണ്ടുപോകും, മോഷ്ടാക്കളെ കൊണ്ടുപോകും, ചിലപ്പോ വ്യഭിചരിക്കാൻ 13 കാരം കൊണ്ടുപോകും. പക്ഷെ ആരും കെട്ടുകൊണ്ടുപോകാത്ത, ആർക്കും മോഷ്ടിക്കാനാവാത്ത, ആർക്കും കൊള്ള ചെയ്യാനാവാത്ത, സേഫ്റ്റി എന്ന് അല്ലാഹു സൂചിപ്പിച്ച നിങ്ങളുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ എന്തിനു നിങ്ങൾ കൊല്ലാൻ കൊടുത്തു എന്ന ചോദ്യം ഇന്ന് പറയാ. 2 കൂടുതൽ പ്രസവിക്കാൻ, 3 കൂടുതൽ പ്രസവിക്കാൻ, 5 കൂടുതൽ പ്രസവിക്കാൻ. ഇനിയോ ലോകത്തിന്റെ വരട്ട് സിദ്ധാന്തം ഇന്ന് തിരിച്ചറിഞ്ഞു. എന്താ, ആണായാലും പെണ്ണായാലും കുട്ടി രണ്ടു മതി കയറിന്, രണ്ടും ഉണ്ടായി. പെണ്ണോ ആണും മന്ദബുദ്ധി, ഒരു പ്രയോജനമില്ല പല കുടുംബത്തിലും. അതെ, ലോകത്തിലെ ഏറ്റവും ഫേമസ് ആളുകളൊക്കെ ആരറിയോ? ഒരച്ഛന്റെ അമ്മേന്റെ 3-ാമത്തെ 4-ാമത്തെ 5-ാമത്തെ 6-ാമത്തെ 7-ാമത്തെ 8-ാമത്തെ മക്കൾ. ലോകത്തേത് രംഗത്തുള്ള പ്രഗത്ഭരായ ആളുകൾ, 1-ാമത്തെ അല്ല, 2-ാമത്തതും അല്ല, ലോകത്ത് ഫേമസ് ആയിട്ടുള്ള എത്ര ശാസ്ത്രകാരന്മാർ. ഞാനൊരു സാമ്പിൾ പറഞ്ഞാൽ, ലോകത്തിലെ ജീനിയസ് ആയിട്ടുള്ളവരൊക്കെ 3-4 കഴിഞ്ഞിട്ടുള്ളതാണ്. കണ്ടോ, പഠിച്ചും കൊടുത്ത തിരിച്ചടിയുണ്ട്. അപ്പോ ആണായാലും പെണ്ണായാലും ഉണ്ട്. ഒന്നിന് വാൾവില്ല, ഒന്നിന് മെന്റലും മറ്റേ മുച്ചിരി ആണും പെണ്ണും കണക്ക്. ഒന്ന് ആക്സിഡന്റിൽ മരിച്ചു, ഒന്ന് രോഗിയൻ, എന്നിട്ട് നെഞ്ഞത്ത് കൈ വെച്ച് കരയാ. നമ്മളിതൊന്നുമല്ല, ഒരാൾ വന്നില്ലേ വേറൊരാള്, 7 മക്കള് കേട്ടോ, 7 മക്കള്. ഞാനിന്ന് രാവിലെ എന്റെ സുഹൃത്ത് ഖാലിദ് ഇങ്ങനെ വന്നപ്പോ ബാപ്പയുണ്ട് കൂടെ, 11 മക്കളാ എനിക്ക് തന്നെ, ഭാഗ്യവാൻ. 11 മക്കൾ, ഒരാൾ കയറി വന്ന ഒരാൾ, ഒരാൾ ഇറങ്ങിപ്പോയ ഒരാൾ. എന്തൊരു സുഖം, എന്തൊരു സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞത്, അതിജയനങ്ങളുടെ ഇസ്ലാമിലേക്ക് മടങ്ങിയ ലോകം, സാമ്പത്തിക രംഗം, ലോകം എക്കണോമിക്കൽ ക്രൈസിസ് അനുഭവിച്ചു. സൗദി ഒഴികെ അന്ന് സൗദിയെ കണ്ട് മാതൃകയാക്കി, ഇസ്ലാമിന്റെ സമ്പത്തിനെ മാതൃകയാക്കി, ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയാണ് ലോകത്ത് നിലനിൽക്കേണ്ടത് പ്രഖ്യാപിച്ചു. എന്തിന്? തോമസ് ഐസക് കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി പുങ്കവൻ ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ച് ചർച്ച ചെയ്തു. എന്തേ, സാൽവേഷനിൽ വന്നു, ഇസ്ലാമിക് സാമ്പത്തിക വ്യവസ്ഥകൾ പഠിച്ചു. പഠിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞു, പാർലമെന്റിൽ ഇസ്ലാമിക് സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു. ലോകം ഇസ്ലാമിലേക്ക് മടങ്ങണം. ഇസ്ലാം അതിജയനത്തിന്റെ മതമാണ്. ലോകത്തെ മുഴുവൻ ആദർശങ്ങളെയും അതിജയിക്കുന്ന മതം. സന്മാർഗം സത്യമതവും കൊണ്ടാണ് എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ തെളിയിച്ചു കാണിക്കുന്നതിന്. കണ്ടോ, ഒരു മതവും ഇതിനോടൊക്കില്ല എന്ന് തെളിയിച്ചു കാണിക്കാൻ, അല്ലാതെ സോപ്പിടാനല്ല. നിങ്ങളതും ശരി ഞങ്ങളതും ശരി എന്ന് പറയാനല്ല. അല്ല, നിങ്ങളത് തെറ്റ് ഞങ്ങളത് ശരി. അതിന് വായനാരന്റെ നട്ടല് പോരാ, അതിന് അന്തസ്സായിട്ട് ആൺകുട്ടിയെ കള്ളട്ട് കൊടുത്ത നട്ടല് വേണം. മനസ്സിലായോ? ഞങ്ങളത് നിങ്ങളത് ശരി. പാളയം ഇമാം ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞ റമദാനില്, തിരുവനന്തപുരം പാളയം ഇമാം മങ്കട ജമാലുദ്ദീൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മതവും ഞങ്ങളുടെ മതവും ഒന്നാണ്, രണ്ടും സ്വർഗത്തിലേക്കാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അതിനല്ല നിങ്ങളത് തെറ്റ് അത് പറയാൻ അതിനാ ഒച്ചിരെ പോയത്. നിങ്ങളത് തെറ്റ് ഇത് ശരി. അലദ്ദീനി കുല്ലിഹി, അത് പറയാനുള്ള കഴിവുണ്ടാവണം, അത് പറയാനുള്ള അറിവുണ്ടാവണം, അത് പറയാനുള്ള തന്റേടമുണ്ടാകണം. അതിന് ഇസ്ലാമിന്റെ അജയ്യത എന്തെന്ന് മനസ്സിലാക്കണം. ഏത് കാര്യത്തിൽ, ഏതേത് കാര്യത്തിലും, ഏത് വിഷയം നിങ്ങളെടുത്തോ, എന്ത് വിഷയം നിങ്ങളെടുത്തോ, ഇസ്ലാമിന്റെ അതിജയം, ഇസ്ലാമിന്റെ പ്രമാണം, ഒരിക്കലും തെറ്റുപറ്റാത്ത ഖുർആൻ, മുന്നിലൂടെയോ പിന്നിലൂടെയോ വലതു ഭാഗത്തുകൂടെയോ ഇടതു ഭാഗത്തുകൂടെയോ അവ്യക്തതകളെ കടന്നു വരാത്ത അള്ളാഹുവിന്റെ മതം. സൂറത്ത് തൗബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, 32-33 വചനങ്ങളിലൂടെ സൂറത്ത് തൗബ 9 അധ്യായം കേട്ടോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുരീദൂന അയ്യു നുകു യുരീദൂന, അവർ ഉദ്ദേശിക്കുന്നു, അയ്യു തുഫിഉ നൂറല്ലാഹി ബിഫുവാഇഹിം വയഅബ അല്ലാഹു അയ്യുതിമ്മ നൂറുഹു വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ, അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അള്ളാഹുവാകട്ടെ തന്റെ പ്രകാശത്തെ പൂർണ്ണമാക്കാതെ സമ്മതിക്കുകയില്ല. സത്യനിഷേധികൾക്ക് അതനിഷ്ടകരമായിരുന്നാലും അവനാണ് സന്മാർഗം സത്യമതവുമായി തന്റെ ദൂതനെ അയച്ചവൻ. എല്ലാ മതങ്ങളെയും അതെ അതിജയിക്കുന്നതാകാൻ വേണ്ടി ബൗദ്ധൈവ വിശ്വാസികൾക്ക് അതനിഷ്ടകരമായാലും ശരി, ഇസ്ലാമിന്റെ വിജയം, ഇസ്ലാമിന്റെ ജയ്യത, ഇസ്ലാമിന്റെ മൗലികത അത് ഉജ്ജ്വലമായി തീരുമ്പോൾ ആളുകൾക്ക് ശുണ്ഠിത്തമുണ്ടാകും, കോപമുണ്ടാകും, അതിനെ പരാജയപ്പെടുത്താനുള്ള നാനാദിക്കുകളിൽ നിന്നുള്ള ശ്രമങ്ങളുണ്ടാകും. പാശ്ചാത്യ ശക്തികളുടെ, സയനിസ്റ്റുകളുടെ, ഓറിയന്റലിസ്റ്റുകളുടെ, ചൂതക്രൈസ്തവ ലോബികളുടെ എല്ലാ നിലക്കും ഇസ്ലാമിന്റെ ഉള്ളിൽ പോലും ശത്രുക്കളെ ഏർപ്പാട് ചെയ്ത് അവർക്കാവശ്യാനുസാരമുള്ള മെറ്റീരിയൽസുകൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ലേബിളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, ഓരോ വിഷയങ്ങൾ എടുത്തോളൂ. ബൈബിൾ നിങ്ങളെടുക്കൂ, ബൈബിൾ നിങ്ങളെടുക്കൂ. ബൈബിളിൽ യേശുക്രിസ്തു കാണിച്ച ഒന്നാമത്തെ അത്ഭുതം ബൈബിൾ പറയാൻ, കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം മദ്യമാക്കി മാറ്റി, വീഞ്ഞാക്കി മാറ്റി, സദസ്സരെ മദ്യപിപ്പിച്ച് അവരെ മത്തന്മാരാക്കി യേശുക്രിസ്തു എന്നാണ് ഒന്നാമത്തെ അത്ഭുതം. ലോകത്തിന് മുമ്പിൽ പറയാവോ? അതുകൊണ്ടാണ് അബ്കാരി കോൺട്രാക്ടർമാർ, ഇന്ത്യയിലെ അബ്കാരി കോൺട്രാക്ടർമാർ, ലോകത്തിലെ അബ്കാരി കോൺട്രാക്ടർമാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യേശുക്രിസ്തു എന്ന പ്രവാചകന്, സന്മാർഗത്തിലേക്ക് നയിക്കാൻ വന്ന പ്രവാചകന്, കല്യാണ വീട്ടിൽ പച്ചവെള്ളം മദ്യമാക്കാമെങ്കിൽ ഞങ്ങൾക്ക് സ്പിരിറ്റ് എന്തുകൊണ്ട് കള്ളാക്കിക്കൂടാ? ആ ചോദ്യത്തിന് ക്രിസ്ത്യാനികൾക്ക് മറുപടിയില്ല. ആ ചോദ്യത്തിന് ക്രിസ്ത്യാനികൾക്ക് മറുപടിയില്ല. ഇല്ല, ഇല്ല. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്യത്തിനെതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ശബ്ദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ കഴിയണം, നിങ്ങളുടെ ആചാരൻ കാർൽ മാർക്സ് കള്ളിന്റെ റമ്മിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെ മദ്യത്തെക്കുറിച്ച് ശബ്ദിക്കാൻ കഴിയും? എങ്ങനെ കഴിയും? 1600 ചാരായ ഷാപ്പുകൾക്ക് ലൈസൻസ് കൊടുത്ത നിങ്ങൾക്ക് എങ്ങനെ മദ്യത്തിനെതിരെ ശബ്ദിക്കാൻ കഴിയും? എങ്ങനെ കഴിയും? എങ്ങനെ കഴിയും? അതെ, സോമരസം കുടിക്കുന്ന മദ്യപാനികളെ കുറിച്ച് പറയുന്ന വേദമുള്ള ഹൈന്ദവർക്ക് എങ്ങനെ മദ്യത്തെക്കുറിച്ച് പറയാൻ കഴിയും? എങ്ങനെ കഴിയും? എങ്ങനെ സാധിക്കും? മദ്യത്തിനെതിരെ ശബ്ദിക്കാൻ ഒരേ ഒരു മതത്തിനെ ലോകത്ത് സാധിക്കൂ, മദ്യം പൂർണ്ണമായി മുക്തമായ ഒരു ജനമതത്തെ സൃഷ്ടിച്ച ഇസ്ലാം. അത് ഇസ്ലാമിനല്ലാതെ വേറെ ഏത് ദർശനത്തിന് സാധിച്ചിട്ടുണ്ട്? ഒരു രാജ്യം, ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൽ ഒരൊറ്റ കള്ളുഷാപ്പുമില്ല, ഒരൊറ്റ വിദേശ മദ്യഷാപ്പുമില്ല, ഒരാളും കള്ളു കുടിക്കുന്നില്ല, ഒരാളും കള്ളിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ ലോകത്താരെങ്കിലും ഒരു രാജ്യം ഭരിച്ചിട്ടുണ്ടോ? പ്രഫക്റ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. അതെ, ആ പ്രവാചകനല്ലാതെ ലോകത്തൊരാൾക്ക് സാധിച്ചിട്ടില്ല. എങ്കിൽ ആ അതിജയനത്തിന്റെ മതത്തെക്കുറിച്ചാണ്, അതിജയിക്കുന്ന ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഏതേത് കാര്യങ്ങളെയും, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇസ്ലാം പഠിപ്പിച്ചതിനെല്ലാൻ ഒരു ദർശനവും അവതരിപ്പിക്കാൻ കഴിയില്ല, കഴിയില്ല. നിങ്ങൾ പരിശോധിച്ചോ. അപ്പോ രണ്ടധ്യായങ്ങളിൽ സൂറത്ത് സഫിലെ 8-9, സൂറത്ത് തൗബയിലെ 32-33 രണ്ടിടത്ത് പറയാൻ എല്ലാ മതങ്ങളെയും അതിജയിക്കുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു, കനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വിഴിഞ്ഞാക്കി മാറ്റി. മാത്രമല്ല, അതിനു മുമ്പ് കനായിലെ കല്യാണ വിരുന്നിൽ വിളമ്പിയ മദ്യം കുടിച്ചിട്ട് അത്രയൊന്നും ആളുകൾ മത്തായില്ല, ഈസാനബി കൊടുത്തു. അങ്ങനെ ഒരു സംഭവമല്ലോ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല. ജൂതന്മാര് കെട്ടിണ്ടാക്കിയാണ് ബൈബിളില്, ജൂതന്മാര് കെട്ടിണ്ടാക്കിയാണ്. യേശു ക്രിസ്തു മദ്യം വിളമ്പിയിട്ടില്ല, വിളമ്പിയിട്ടുണ്ടോ? ഈസാനബി അലൈഹി ഇസ്ലാം അള്ളാന്റെ പ്രവാചകനാ, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ നാലാമത്തെ ആളാ. നമുക്ക് നിഷേധിക്കാൻ കഴിയോ? കള്ള് കുടിച്ചു എന്ന് പോയിട്ട് കള്ളിന്റെ 7 അയലത്ത് അദ്ദേഹം എത്തി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ? നമുക്ക് പറ്റില്ല. ജൂതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമായ ഒരു ഗ്രന്ഥത്തിന്റെ അവസ്ഥാവിശേഷ പറഞ്ഞത്. ഈ ഗ്രന്ഥം കക്ഷത്തിൽ വെച്ചിട്ട് മദ്യനിരോധന സമിതി പങ്കെടുക്കാൻ പറ്റൂ? പള്ളിയിലച്ചന് അച്ചോ ആ കക്ഷത്തിലെ ബൈബിൾ ഒന്ന് തരൂ എന്നിട്ട് ബൈബിളിന്റെ പേജ് വായിച്ചിട്ട് കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം മദ്യമാക്കി മാറ്റിയ യേശുക്രിസ്തുവിന്റെ കഥ വായിച്ചിട്ട് കൊടുത്താൽ പള്ളിയിലച്ചൻ ചൂന്നുപോവും. വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് അത് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് എന്നാൽ ഈശാനബിയെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒന്നാമത്തെ അത്ഭുതം എന്താ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വന്തം മാതാവിന്റെ ചാരിത്ര ശുദ്ധിയിൽ സംശയിച്ച ഒരു ജനപദത്തോട് എന്റെ ഉമ്മ പരിശുദ്ധയാകുന്നു എന്ന് സംസാരിക്കുക ചെയ്ത്. ഇതിലേതാ നല്ലത്? ഇതിലേതാ ദൈവീകം? ഇതിലേതാ മഹാത്മ്യം? സ്വന്തം മാതാവ് വ്യഭിചരിച്ചു എന്ന് ജനത പ്രചരിപ്പിച്ചപ്പോ എന്റെ ഉമ്മ പരിശുദ്ധയാകുന്നു എന്ന് പറഞ്ഞ് തൊട്ടിലിൽ നിന്ന് സംസാരിച്ച അത്ഭുതമാണോ? ഏറ്റവും വലിയ അത്ഭുതം കള്ളുവിളമ്പി നിന്ന അത്ഭുതമാണ്. ബുദ്ധിയുള്ളവർ ചിന്തിക്ക്, ബുദ്ധിയുള്ള മനുഷ്യര് കൊടുത്താൽ ചിന്ത കൊടുത്താലോചിക്ക്. അല്ലേ, യാ ഉഖ്ത ഹാറൂൻ, അല്ല ഹാറൂനിന്റെ സഹോദരി, അന്റെ വാപ്പയമ്മയും ആങ്ങളാരൊക്കെ നല്ലോലായിരുന്നല്ലോ, ഇങ്ങനെ പഴച്ചു പോയല്ലോ പെണ്ണേ എന്ന ചോദ്യത്തിനെ മറിയം ബീവി എന്താ പറഞ്ഞ? തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു. എന്താ ഈ കുട്ടി പറയും? അല്ല പറയാണ്. ഇതിലേതാ അത്ഭുതം? ഇതിലേതാ അത്ഭുതം? ഇതിലേതാ ബെറ്റർ? ഇതിലേതാ മേന്മ? ഇതിലേതാ ശ്രേയസ്കരം? പരിശോധിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അതിശയിക്കുന്നുണ്ടോ ഇസ്ലാം? പരിശോധിക്കണം. ഓരോ പോയിന്റിലും പരിശോധിക്കണം. ഏതേത് കാര്യത്തിൽ? ഏതേത് കാര്യത്തിൽ? നോക്കൂ, പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന ബൈബിളിൽ ലോത്ത പ്രവാചകൻ സ്വന്തം മക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. തന്റെ സ്വന്തം രണ്ട് പെൺകുട്ടികൾ, അവരുമായി അദ്ദേഹം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവർ രണ്ടുപേരും പിതാവിൽ നിന്ന് ഗർഭം ഏറ്റുവാങ്ങുന്നു. നോക്കൂ, വനിതാ മാസിക ഇന്റർവ്യൂ നടത്തിയ ഒരു അച്ഛൻ, ഒരു ക്രിസ്ത്യാനി അച്ഛൻ, അയാൾ സ്വന്തം മോളെ ലോഡ്ജിൽ കൊണ്ടുപോകും, എല്ലാ ലോഡ്ജിലും ടൂർ പോവുക എന്നാ പറയാ. എന്നിട്ട് അച്ഛൻ സ്വന്തം മോളെ ഉപയോഗപ്പെടുത്തും, പിടിച്ചു കേരളത്തിലാ. വനിതാ അദ്ദേഹവുമായി ഇന്റർവ്യൂ നടത്തി. ഇന്റർവ്യൂ നടത്തി ചോദിച്ചു, നിങ്ങളൊരു അച്ഛനല്ലേ? ക്രൂരമല്ലേ? തോന്നിയാസമല്ലേ? ചിന്തിക്കാൻ പറ്റാത്തല്ലേ? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാനോ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. എന്റെ ബൈബിളിൽ ഒരു പ്രവാചകൻ രണ്ട് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രവാചകൻ എന്നല്ല, എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഒരു പ്രവാചകനാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? പറ തലയുയർത്തി നിൽക്കാൻ കൽപ്പുണ്ടോ? ഈ ദർശനത്തിന് ഉണ്ടോ? പേടി തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ടോ? പേടി തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ അങ്ങനെ അല്ലേ ആലോചിച്ചു നോക്കിയേ. അപ്പൊ പറയുന്നതാണ്, നൂഹ് നബി അലൈഹി ഇസ്ലാം മദ്യപിച്ചു പൂസായി. ബൈബിൾ പറയുന്നു മദ്യപിച്ചു പൂസായി, എന്നിട്ട് ഉടുതുണി പോലെ മുരിഞ്ഞുപോയി, നഗ്നനായിട്ട് ബെഡ് കിടക്കുകയാണ്. എന്നിട്ട് മക്കള് റിവേഴ്സ് ഗിയറിൽ ചെന്നിട്ട് പുറപ്പിച്ചു. സ്വന്തം പിതാവ് നഗ്നതയെ കിടക്കുന്നത് കാണാൻ പറ്റാതെ ഇങ്ങനെ അങ്ങട്ട് തിരിഞ്ഞിട്ട് പിറകു വശം ബാപ്പാനെ നേരെയാക്കിയിട്ട് ചെന്നിട്ട് ഇങ്ങനെ ചെന്നിട്ട് ഇട്ടു. ബാപ്പാന്റെ ഔറത്ത് മറച്ചു. ഏത് പറയാ? ഉൽപ്പത്തി പുസ്തകം ബൈബിളില്. ഇത് വായിക്കുന്ന ബൈബിളിൽ നിന്ന് വായിക്കുന്ന ഒരാൾ കുടിച്ചു പൂസായി തുണി ഉരിഞ്ഞു പോയാൽ ജോർജ് ഏട്ടാ അത് തെറ്റാന്ന് വെച്ച്. ജോർജ് ഏട്ടനോ? ഇതിനേക്കാൾ അപ്പുറല്ല ഇനി ഞങ്ങളെ നബി. ബൈബിളല്ലേ പറയുന്നത്? ആലോചിക്ക്, ചിന്തിക്ക്, നല്ലോണം ആലോചിക്ക്. ഇസ്ലാം എന്താണെന്നൊന്ന് ശരിക്ക് പഠിക്ക്. അവ്യക്തതകളുടെ കരിനിയൽ തെല്ലും കടന്നു വരാത്ത ദൈവിക ഗ്രന്ഥ ഖുർആൻ. അതാ വിശുദ്ധ ഖുർആൻ, ഫവൈലുല്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم وويل لهم مما يكسبون പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ എന്തുണ്ടായി? മനുഷ്യരുടെ കൈകടത്തലുകളുണ്ടായി. വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം 79-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം 74-ാമത്തെ വചനം, അതിലെല്ലാം ഈ കാര്യം പറയണേ. ഈ കാര്യം എന്തേ ഉണ്ടായത്? അവർ സ്വന്തം കൈകൊണ്ട് കിതാബ് എഴുതിണ്ടാക്കി. കാരണം യഹൂദന്മാർക്ക് മദ്യപിക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് യേശുക്രിസ്തുവിനെ മദ്യപാനിയാക്കി അവതരിപ്പിക്കണം. അതെ, അവർക്ക് പല തിന്മകളും ചെയ്യേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രവാചകന്മാർ എങ്ങനെ ചിത്രീകരിക്കണം? ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ ലിയസ്തറു ബിഹി സമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മാ കതബത ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സഹോദരങ്ങളെ, വളരെ വ്യക്തമായി മനസ്സിലാക്ക്, വളരെ വ്യക്തമായി മനസ്സിലാക്ക്, വളരെ സൂക്ഷ്മമായി മനസ്സിലാക്ക്. സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കിയവർ ഖുർആനതല്ല, ഖുർആനതല്ല, മോഡറേറ്ററാണ്. പൂർവ്വ വേദഗ്രന്ഥങ്ങളെ മുഴുവനും പ്രൊട്ടക്ട് ചെയ്യുന്ന മോഡറേറ്റർ മൊഹൈമിൻ, എല്ലാ വേദഗ്രന്ഥത്തിന്റെ സത്യസാരാംശങ്ങളെയും ഉൾക്കൊണ്ട ഏക ദൈവീക ഗ്രന്ഥം, ഒടുവിലത്തെ ഗ്രന്ഥം അല്ലേ? ആ ഗ്രന്ഥത്തിന്റെ പോലീശ അറിയണോ? ഇന്ത്യയുടെ പാർലമെന്റിൽ പോയാൽ മതി. ആ ഗ്രന്ഥത്തിന്റെ പോലീശ അറിയണോ? ഇന്ത്യയുടെ പാർലമെന്റിൽ പോയാൽ മതി. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുകൾ ചെയ്ത് നോക്കൂ. ഈശാവാശ ഉപനിഷത്ത്, ബൃഹദാരണ്യ ഉപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതാശ്വേതോപനിഷത്ത്, തൈത്തിരിയോപനിഷത്ത്, ഒന്നിലുമില്ല ആ വാചകം അല്ലേ? അല്ലേ? ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും പരിശോധിച്ചു, സെന്നവസും തൽമൂതും പരിശോധിച്ചു. ഒടുവിലത്തെ ഗ്രന്ഥമായ ഖുർആനിന്റെ വാചകം ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നല്ല വാക്കെഴുതാൻ വേദഗ്രന്ഥം തെരഞ്ഞിട്ട് അല്ലാന്റെ ഗ്രന്ഥത്തിനാണ് ഇന്ത്യയില് കിട്ടിയത്, വേറെ എവിടെയും കിട്ടിയില്ല. അത്ര ഉജ്ജ്വലമായൊരു വാക്ക് ഋഗ്വേദത്തിലില്ലെന്ന് ഹൈന്ദവ പണ്ഡിതന്മാർ, അത്ര ഉജ്ജ്വലമായൊരു വാക്ക് ബൈബിളിൽ നിന്ന് ക്രിസ്ത്യാനികൾ, അത്ര ഉജ്ജ്വലമായ വാക്ക് വേറെ ഗ്രന്ഥത്തിലില്ലെന്ന് ലോകത്തുള്ളവർ. അങ്ങനെ ഇന്ത്യയുടെ പാർലമെന്റിൽ ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച ഇന്ത്യയുടെ പാർലമെന്റിൽ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സഭയായ ഇന്ത്യൻ പാർലമെന്റിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൌദ്ധനും സിഖുകാരനും മണമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ജീവിച്ച മഹാമനുഷ്യകളുടെ നാട്, വേദസമ്മേളനം നടന്ന നാട്, ഹൈന്ദവ വ്യത്യസ്ത ദാർശനികതയുടെ സമ്മേളിതമായ സംഘടിത ഭൂമിയുടെ പാർലമെന്റിൽ വിശുദ്ധ ഖുർആനിന് സ്ഥാനം കിട്ടി. എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് ഖുർആൻ പാർലമെന്റിൽ തിളങ്ങി നിന്നു. വിശുദ്ധ ഖുർആൻ എല്ലാറ്റിനെയും അതിജയിച്ചുകൊണ്ട് പാർലമെന്റിൽ തിളങ്ങി നിന്നു. എന്താണ് ആയത്ത്? എന്താണ് ആയത്ത്? എന്താണ് ആ വാചകം? പരിശോധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം 11-ാമത്തെ വചനം രേഖപ്പെടുത്തി പഠിച്ചു മനസ്സിലാക്കണം. ഖുർആനിലെ 13-ാം അധ്യായം 11-ാമത്തെ വചനം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ഇല്ല, അവർക്ക് പരിവർത്തനം അല്ല വരുത്തില്ല. ഒരു ജനത സ്വയം പരിവർത്തനത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹുവിനെ പരിവർത്തിപ്പിക്കുകയില്ല. ഈ വാചകമാണ് ഇന്ത്യൻ പാർലമെന്റിൽ എഴുതിയത്. സമൂല സമഗ്ര പരിവർത്തനത്തിന്റെ മേച്ചിൽ പുറങ്ങളെ കടന്ന് സമ്പന്ന സംസ്കാരത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ വിരാജിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും വിശുദ്ധ ഖുർആൻ മാർഗദർശനമായി. അതല്ലേ ശരി? ഇന്നാ നഹ്നു നസ്സല ദിക്ര വഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് വിശുദ്ധ ഖുർആനാ പറഞ്ഞത്? ഇല്ല, ഈ വേദഗ്രന്ഥത്തിന്റെ പ്രൊട്ടക്ടറായി, ഈ വേദഗ്രന്ഥത്തിന്റെ സംരക്ഷകനായി അല്ലാഹ് മതിയെന്നും ലോകമവസാനിക്കുന്നവരെ ഈ ഗ്രന്ഥത്തെ സംരക്ഷിക്കുമെന്നും ലോകാവസാനം വരെയുള്ള മനുഷ്യ തലമുറയ്ക്ക് സമഗ്രമായ മാർഗദർശനം നൽകാൻ ഈ ഗ്രന്ഥത്തിലേ കഴിയൂ എന്നും തല ഉയർത്തി പറഞ്ഞ ഒരു ഗ്രന്ഥം. ഖുർആനിന്റെ 15-ാം അധ്യായം 9-ാമത്തെ വചനം, ഖുർആനിന്റെ 17-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയാൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയാകും. ഈ ഗ്രന്ഥത്തെ പോലെ, അതെ ഈ ഗ്രന്ഥത്തെ പോലെ ഏറ്റവും ചൊവ്വായതിലേക്ക് മാനവതയെ വഴികാട്ടിയ ഒരു ഗ്രന്ഥവുമില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഈ ഗ്രന്ഥത്തിന്റെ അനുയായികളാ നമ്മൾ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ കുലൂബിൻ അക്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ കുലൂബിൻ അക്ഫാലുഹാ. 47-ാം അധ്യായം 24-ാമത്തെ വചനമാണ്. എന്തേ, നിങ്ങളുടെ ഹൃദയത്തെ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ജീവിതത്തിൽ വൈയക്തിക വൈദേശിക രാഷ്ട്രീയ രാഷ്ട്രാന്തരീയ വിശ്വാസകർമ്മ ആചാര കൌടംബിക മേഖലകളിൽ, ദാമ്പത്യ സാമ്പത്തിക മേഖലകളിൽ, ആപാദ ചൂട മേഖലകളിൽ സമ്യക്കായ മാർഗദർശനം ചെയ്ത അല്ലാഹുവിന്റെ ഗ്രന്ഥം. അതേ വനുനസ്സിലു മിനൽ ഖുർആനി മാഹുവ ശിഫാഉ വറഹ്മത്തുൽ മുഅ്മിനീൻ. 17 അധ്യായം 81 മുതൽ 85 വരെയുള്ള വാചകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. യാ അയ്യുഹന്നാസു ഖദ് ജാഅതകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉ ലിമാ ഫീ സുദൂർ. അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ ദൈവത്തിൽ നിന്ന്, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവനുമുള്ള ഒരു സതുപദേശം ഇതാ വന്നിരിക്കുന്നു. 10 അധ്യായം 57-58 വചനങ്ങൾ. ലൗൻസല്ല ഹാദൽ ഖുർആന അല ജബലിൽ റൈതഹു ഖാശിയതം ഖാശിയ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഇതാ ഈ ഗ്രന്ഥമെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്, ഉച്ചസ്ഥായിയിലാണ് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഭയപ്പാട് നിമിത്തം ആ ഗ്രന്ഥം, ആ പർവ്വതം പൊട്ടിപ്പിളർന്ന് നിങ്ങൾക്ക് കാണാമായിരുന്നു. അങ്ങനെ 59 അധ്യായം 21 വചനം. ഈ ഗ്രന്ഥം, ഈ ഗ്രന്ഥം എന്നത് ഖുർആൻ ഒരു വെല്ലുവിളിയും. അഫലായ തദബ്ബറൂനിൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4 അധ്യായം സൂറത്ത് നിസാ 82 വചനമാണ്. അഫലായ തദബ്ബറൂനിൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. വല്ലാത്തൊരു വാക്കല്ലേ അത്? അല്ലാഹുവിങ്കിൽ നിന്നല്ലായിരുന്നു ഈ ഗ്രന്ഥമെങ്കിൽ അവർക്ക് ധാരാളം ഇഖ്തിലാഫ് കാണാമായിരുന്നു. വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥമെന്ന് തലുയർത്തി നിന്ന് പറഞ്ഞ ഗ്രന്ഥം. ബൈബിളിൽ വൈരുദ്ധ്യമില്ലേ? ഇല്ലേ? ഇല്ലേ? എത്ര വൈരുദ്ധ്യമുണ്ട്! വേദഗ്രന്ഥങ്ങളിൽ വൈരുദ്ധ്യമില്ലേ? ഭഗവത്ഗീതയിൽ പോലും വൈരുദ്ധ്യമല്ലേ? ഉണ്ട്, ഉണ്ട്. എത്ര വൈരുദ്ധ്യങ്ങൾ! വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം. പിന്നെയോ, പിന്നെയോ, ലോകത്തേതെങ്കിലും ഒരു ഗ്രന്ഥം ഇറങ്ങിയത് മുതൽ 23 കൊല്ലം തികയുമ്പോ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു ജനപദത്തെ തീർത്തുകൊണ്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം കടന്നുപോയിട്ടുണ്ടോ? ഉണ്ടോ? ഏകദൈവാരാധന പെർഫെക്റ്റായ ഒരു ജനത, സ്ത്രീകളോട് എല്ലാവരും, ഒരാൾ മാത്രമല്ല, എല്ലാവരും മാന്യത പുലർത്തിയ ഒരു ജനത, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത, കച്ചവടത്തിന്റെ നേരുന്നറിയും പൂർണ്ണമായി നിലനിർത്തിയ 3 തലമുറ, അങ്ങനെ ഒരു ജനതയെ ആർക്കും വാർത്തെടുക്കാൻ സാധിച്ചിട്ടില്ല, ഒരു ദർശനത്തിനും സാധിച്ചിട്ടില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ കൂടെ കൊടിയും വടിയും പിടിച്ചു പോകുന്ന മനുഷ്യരെ, മുസ്ലിങ്ങളെ, നാമധാരികളെ, നിങ്ങൾക്ക് എന്ത് പറ്റി മക്കളെ? എന്ത് സംഭവിച്ചു? ചുവപ്പിന്റെയും പച്ചയുടെയും നീലയുടെയും പിന്നാലെ പോകാൻ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ഉജ്ജ്വലമായി നെഞ്ചൂക്കോടെ, നെഞ്ചും പിരിച്ച് ജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരു ദർശനത്തെ വിട്ടിട്ട് തലകുലിച്ച്, തലകുലിച്ച് ജീവിക്കേണ്ട ദർശനങ്ങളുടെ പിന്നാലെ എന്തിന് നിങ്ങൾ പോയി? അതിന്റെ പളപളപ്പിലും പൊലിപൊലിപ്പിലും കണ്ട് കണ്ണഞ്ചിപ്പോയി അല്ലേ? അല്ലേ? അത് കണ്ടിട്ട് കണ്ണഞ്ചിപ്പോയി അല്ലേ? അവിടെയാ അല്ലാന്റെ മതത്തിന്റെ പ്രോജ്വലിമ, അതിന്റെ ജാജ്വല്യമാനമായ അതിന്റെ അവസ്ഥാവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? ഈ ഗ്രന്ഥം, ഈ ഗ്രന്ഥം നിങ്ങൾ നോക്ക്. അറബ് ജനത ആരാ? ഡാർക്ക് ഏജിൽ ജീവിച്ചിരുന്ന ജനത ആരാ? വൈൻകാനു മിൻ ഖബ്ലി ലഫീ ദലാലിൻ മുബീൻ എന്ന് 4 സ്ഥലത്തുള്ള പറഞ്ഞില്ലേ? വൈൻകാനു മിൻ ഖബ്ലി ലഫീ ദലാലിൻ മുബീൻ എന്ന് 62 രണ്ടാമത്തെ വചനം, അതേപോലെ 3 164 വചനം, 181 വചനം, 229 വചനം, ആ വചനത്തിലൊക്കെ പറയണത് വൈൻകാനു മിൻ ഖബ്ലി ലഫീ ദലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലായിരുന്നു അല്ലേ? സഹാബത്തരായിരുന്നു, വ്യക്തമായ വഴികേടിലായിരുന്നു ആ ജനതക്ക മാറ്റണ്ടായത്. അവരാ പരിവർത്തിപ്പിക്കപ്പെട്ടത്, ലോകത്തിലേറ്റവും നല്ല ഭരണാധികാരികളായത് അവരാ. കുതിരപ്പുറത്ത് കടിഞ്ഞാടും പിടിച്ച് ഊരിപ്പിടിച്ച വാളുമായി കണ്ടവരെയൊക്കെ വെട്ടിവീഴ്ത്തിയ ക്വട്ടേഷൻ പാർട്ടിയുടെ ഡയറക്ടർ പോസ്റ്റിലിരുന്ന ഉമർ എന്ന ധീരനായ, ക്രൂരനായ, ധിക്കാരിയായ, സ്വച്ഛാധിപതിയായ അതേ വാൾത്തലപ്പ് ഓങ്ങിയാൽ രക്തം കാണാതെ തിരിച്ചു വളറയിൽ വെച്ചിട്ടില്ലാത്ത ഉമറിനെ സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണെന്ന് പറയുമാറ് 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഭരണ സംവിധാനം ആരുണ്ടാക്കി? ആര് തീർത്തു ഉമറിനെ? നീതിമാനായ ഉമറിനെ ആര് തീർത്തു? ഈ മതം, ഈ ഗ്രന്ഥം, ഈ ഖുർആൻ, വിശുദ്ധ ഖുർആൻ, പ്രവാചക മാതൃക. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാ. 33 അധ്യായം സൂറത്ത് അഹ്സാബ് 21 വചനം. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. കാർൽ മാർക്സിൽ നിങ്ങൾക്ക് ആ മാതൃകയില്ല, എംഗൽസിലില്ല, ലെനിനിലില്ല, അമേരിക്കൻ ഗറില്ല പോരാളിയായ ചെഗുവേരയിലില്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിലില്ല, നെതന്യാഹുവിലില്ല, ഏരിയൽ ഷാരോണിലില്ല, മഹാത്മാഗാന്ധിയിലില്ല, ബാഗ്ബടാനന്ദ സ്വാമികളിലില്ല, ശ്രീനാരായണ ഗുരുവിലില്ല, ശ്രീരാമനിലില്ല, യേശുക്രിസ്തുവിലില്ല, ഇല്ല, ലോകത്തൊരാളിലുമില്ല, ഇല്ല, രവീന്ദ്രനാഥ് ടാഗോറിലില്ല. ഏതേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടോ അവരാരും മുഹമ്മദ് നബിയുടെ ഏഴയിലെത്തുകയില്ല എന്ന് ഉജ്ജ്വലമായി ധൈര്യസമേതം ഏത് സദസ്സിലും തുറന്ന് പ്രഖ്യാപിക്കാൻ എന്ന് നാം ധൈര്യം കാണിക്കുന്നുവോ അന്ന് നമുക്ക് പരാജയമുണ്ടാവില്ല. എന്ന് നാം വിധേയത്വം പ്രകടിപ്പിച്ചുവോ അന്നൊക്കെ നമുക്ക് പരാജയം. നിങ്ങൾക്കറിയില്ലേ, ചിങ്കീസ് മംഗോളിയ കടന്ന് താർത്താരികൾ ചിങ്കീസ് ഖാന്റെ പട്ടാളം മംഗോളിയ കടന്നു വന്നു, മുസ്ലിമിനെ മലർത്തിക്കടത്തി. എന്നിട്ടേ താർത്താരികൾ പറഞ്ഞു, എന്ത്, നീ ഇവിടെ മലന്നെടുക്ക, ആയുധല്ല, ഞാൻ ആയുധവുമായി വരട്ടെ. അവൻ ആയുധം കൊണ്ടുവരുന്നവരെ മലന്നു കിടന്നു കൊടുത്തൊരു ജനത, പതിതത്വം ഏറ്റുവാങ്ങിയ ഒരു ജനത. അന്നാ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പ്രസംഗിച്ചത്. എന്ത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, അവരൊരു ദർഗയിലേക്ക് ഓടി. താർത്താരികളുടെ ചിങ്കീസ് ഖാന്റെ പട്ടാളം വന്നപ്പോ അവിടുത്തെ മുസ്ലിങ്ങൾ ദർഗയിലേക്ക് ഓടി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചോദിച്ചു, അതല്ല കൗമേ മഹാനായ റസൂലുള്ള തൗഹീദിന്റെ ധ്വജവാഹകൻ, സഹാബത്ത് തൗഹീദിൽ, എന്നിട്ടും മുഹദ് പരാജയപ്പെട്ടു. എന്തുകൊണ്ട്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പ്രസംഗിച്ചതാ, തൗഹീദുള്ള പ്രവാചകൻ, മൗസൂമായ പ്രവാചകൻ, ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ, തൗഹീദിലായ സ്വഹാബത്ത് ഉഹദിൽ പങ്കെടുത്തിട്ട് പരാജയപ്പെട്ടു. ഒരു നേരിയ അനുസരണക്കേട് കൊണ്ടാ അവർ പരാജയപ്പെട്ടത്. റസൂലുള്ളാനെ അനുസരിച്ചില്ല എന്ന ഒരു നേരിയ അനുസരണക്കേട് കൊണ്ട് ഉഹദിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തൗഹീദുള്ളവർ, അതേ ഈമാനുള്ളവർ, ഇഖ്ലാസുള്ളവർ, ഖുർആനിന്റെ ഫോളോവേഴ്സ് ഒരു ചെറിയ അനുസരണക്കേട് കൊണ്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിനെ വിട്ട്, അല്ലാഹുവിന്റെ ഏകത്വം വിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപേക്ഷിച്ച് ശിർക്ക് ചെയ്യുന്ന നിങ്ങളെ ഏതു പടച്ചോനാ രക്ഷപ്പെടുത്തുക എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചോദിച്ചു. അതിജയനമെ, അതുകൊണ്ടാണല്ലോ ഖുർആൻ മരൽ കേട്ടോളൂ, അതിജയനത്തിന്റെ ദർശനമാണല്ലോ, അതിജയിക്കുന്ന ആദർശമാണല്ലോ. ولقد نصركم الله ببدر وانتم مذله ولقد نصركم الله ببدر وانتم مذله ولقد نصركم الله ببدر وانتم مذله سوره آل عمران 123 വചനം. അതെ, നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, നിങ്ങൾ ദുർബലരായിരുന്നു. ولقد نصركم الله അല്ല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ബിബദരിൻ ബദർ ദിവസം അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വാഞ്ചും മതില്ല, നിങ്ങൾ ദുർബലരായിരുന്നു, നിങ്ങൾ ദുർബലായിരുന്നിട്ടും അല്ലാഹു നിങ്ങളെ സഹായിച്ചത് അതിജയിക്കുന്ന ഒരാദർശം നിങ്ങളുടെ നെഞ്ചിലുണ്ടായിരുന്നു. അല്ല പറയുകയാണ് 313 ആയിരങ്ങളെ അതിജയിച്ച, അതിന്റെ മൂന്നരട്ടിയിലധികം വരുന്ന ഒരു ജനപദത്തെ അതിജയിക്കാൻ ഈ പട്ടിണിക്കോലങ്ങൾക്ക് സാധിച്ചത് എന്തുകൊണ്ടാ സഹോദര? ഈ പട്ടിണിപ്പാവങ്ങൾക്ക് 313 വേച്ചു നടന്ന് പട്ടിണി കിടന്ന് അത്താഴം പോലും കൃത്യമായി കഴിക്കാതെ പട്ടിണിയും അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായ ആ സ്വഹാബത്ത് അതിജയിച്ചതെന്തുകൊണ്ടാണ്? അതിജയനത്തിന്റെ ഒരാദർശം അവരുടെ കയ്യിലുണ്ടായിരുന്നു. സഹായിക്കാൻ അള്ളാഹുവിന് അവരോട് ഇഷ്ടമായിരുന്നു. കാരണം കണ്ണ് നൽകി, കാത് നൽകി, ചിന്തിക്കാൻ ശേഷി നൽകി, കൈകാലുകൾ നൽകി, അനുഗ്രഹങ്ങൾ നൽകി, ആകാശഭൂമികളുടെ മേലാപ്പുകളെ സംവിധാനിച്ചു കൊടുത്ത്, ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുത്ത്, കാനനങ്ങളെ, കാട്ടാറുകളെ, സാഗരങ്ങളെ, മത്സ്യങ്ങളെ, പർവാതികളെ, അവർക്കാവശ്യമുള്ള സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത പടച്ചവരോട് മാത്രം അവർ പ്രാർത്ഥിച്ചു. ഇത് തസ്തഈസൂന റബ്ബക്കും ഫത്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫി മിനൽ മലായികത്തി മുർദ്ദിഫീൻ. ഖുർആനിലെ 8:9 വചനമാണ്. രണ്ട് കൈകളും ആകാശത്തേക്കുയർത്തി കയ്യിലെ കക്ഷത്തിലെ വെള്ള കാണുമാറ് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, സ്വഹാബത്തും പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട്? അല്ലാഹുവിനോട് മാത്രം. അപ്പോ അല്ലാഹുവരെ സഹായിച്ചു, അല്ലവരെ രക്ഷപ്പെടുത്തി. അതെ, രക്ഷപ്പെടുത്താനും അല്ല ഇഷ്ടപ്പെടാനും അതിജയനത്തിന്റെ മതത്തെ സ്വീകരിക്കാൻ, അതിജയിക്കുന്ന ഒരാദർശത്തെ സ്വീകരിക്കാൻ ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുകയാണ്. ഈ കഴിഞ്ഞ 17 ഞാൻ മലപ്പുറം ജില്ലയിലായിരുന്നു. മലപ്പുറം ജില്ലയിൽ രാവിലെ 5-6 വലിയ ചെമ്പുകൾ, 100 കിലോ 200 കിലോ ഒക്കെ ചോറ് വെക്കാൻ പറ്റിയ ചെമ്പുകൾ നിരന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് പോത്തിന്റെ തൊലിയൊരിയും, മറുഭാഗത്ത് പോത്തിന്റെ കാല് വെട്ടി മുറിക്കുന്നു. എന്തേ കാരണം? ഒന്നുമില്ല, 313 മക്കയിൽ പട്ടിണി കിടന്നു. അതുകൊണ്ട് ഞങ്ങളിതാ മൂക്കിൽ കേറുന്നവരെ ബിരിയാണിയും നെയ്ച്ചോറും തിന്നാൻ ഞങ്ങളിതാ രാവിലെ മുതൽ തയ്യാറാൻ. മുഹമ്മദ് നബി പട്ടിണി കിടന്നു, ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറല്ല. മുഹമ്മദ് നബി ചെയ്തതിന് ഓപ്പോസിറ്റ് ചെയ്യാൻ ഞങ്ങളിതാ ഇവിടെ സുന്നികൾ. മുഹമ്മദ് നബി പട്ടിണി കിടന്നു, ഞങ്ങൾ മൂക്കറ്റം തിന്നുന്നു. മുഹമ്മദ് നബി ക്ഷീണിച്ചു, ഞങ്ങളിതാ കൊഴുത്തു തടിക്കുന്നു. മുഹമ്മദ് നബി
തൗഹീദിന് വേണ്ടി പോരാടി, ഞങ്ങളുടെ ആ ശിർക്കിന് വേണ്ടി പോരാടുന്നു. അങ്ങനെ എന്തും മുഹമ്മദ് നബിയെ തോൽപ്പിക്കാൻ, മുഹമ്മദ് നബിക്കെതിരെ ജീവിക്കാൻ ഒരു വർഗം ഈ ഭൂമുഖത്തുണ്ട്. അൽ ഉലമാഉഹു ശർമൻ തഹ്ത ഖദീമി സമാ, ആകാശത്തിന്റെ ചുവട്ടിൽ അവരുടെ പണ്ഡിതന്മാർ ഏറ്റവും നികൃഷ്ടരായ പണ്ഡിതന്മാരാണ്. ഹലോ, അൽ ഉലമാഉഹു ശർമൻ തഹ്ത ഖദീമി സമാ. ആലോചിച്ചു നോക്ക്, അബ്ദുറഹ്മാനുവിന് കോടീശ്വരനായിരുന്നു, റമദാനില കേട്ടോളി സുപ്രയിലേക്ക് വന്നു, റമദാനിൽ സുപ്രയിലേക്ക് നിരന്ന് നടക്കുക ഫുഡ്. അബ്ദുറഹ്മാനുവിന് പറഞ്ഞു, ഇതെനിക്ക് വേണ്ട, കൊണ്ടുപോ. അബ്ദുറഹ്മാനുവിന് കരഞ്ഞു, നിന്നെ കരഞ്ഞെന്നറിയോ, മിസബ് പട്ടിണി കിടന്നത് ഓർത്തിട്ട്, ഇവിടെയോ ബദറിൽ 313 പട്ടിണി കിടന്ന് ഓർത്തിട്ട് മൂക്കറ്റം തിന്ന്, ഇന്ന് ബദർ ദിനമാണ്, തീറ്റിയുടെ ദിവസമാണ്, ആക്രാന്തത്തിന്റെ ദിവസമാണ്. ചിലരൊക്കെ രാവിലെ തന്നെ തിന്നുടങ്ങി, ആ മുസ്ലിയരാണ് ആദ്യം തിന്ന്. കേട്ടോ, സത്യം നിയമം വെറുതെ പറയല്ല. ഭീമാപള്ളിയിൽ ഇന്നലെ മനയാൻ അക്രമമുണ്ടായി, എന്നെ കൊല്ലാൻ വന്നു 150-ലധികം എന്ന് കൊട്ടേഷൻ പാർട്ടി ഗുണ്ടകള്, എ പി സുന്നികള്, രണ്ട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ 5 മണി വൈകുന്നേരം നിന്നിട്ട് 9 മണിക്കാ പിരിഞ്ഞ് ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്നില്ല. ഒറ്റക്കുട്ടി, വല്ലാഹി ലദി, ഒറ്റക്കുട്ടിക്ക് നോമ്പില്ല ഉസ്താദിന്. കായും പുകും ചേർത്ത തെറി ഉസ്താദ് തുടങ്ങി. സത്യം പഠിച്ചവന്, എടാ ബാല, ദേശിന്റെ മോനെ എന്ന് ഉസ്താദ് അടുത്ത് തുടങ്ങി. പിന്നെ കുട്ടികൾ പൂരെ തെറിയൻ, കായും പുകും ചേർത്ത്. എനിക്ക് തോന്നി 5 കൊല്ലം മർക്കസുൽ ഖാമത്ത് സുന്നിയില് തെറിക്ക് വേണ്ടി ഒരു സെലബസ് ഉണ്ട് തോന്നിപ്പോയി. സത്യം തെറി വിളിച്ചിട്ട് 9 മണി വരെ നോമ്പ് തുറന്നില്ല. അന്വേഷിച്ചു, ആർക്ക് നോമ്പില്ല, അത്രേ നിസ്കാരമില്ല. എവിടെ എവിടെ? ഉട്ടോപ്പിയലല്ല, സോമാലിയലല്ല, കേരളത്തിന്റെ ഭീമാപള്ളിയുടെ പരിസരത്ത്. എന്നെ കൊല്ലണം പോലെ വിളിച്ചു പറഞ്ഞെന്നറിയോ, ചേകന്നൂരിന്റെ പോലെ ഇരിക്കും എന്റെ അനുഭവം. എന്റെ മയ്യത്ത് സ്കരിക്കാൻ പോലും ബോഡി ഞങ്ങൾ കൊടുക്കൂല. പ്രവാചക തിരുമേനിയെ അന്ന് സഹായിച്ചു, സ്വഹാബത്തിനെ അന്ന് സഹായിച്ചു. നോമ്പുകാരാവര് നോമ്പ് നോക്കിട്ട ജാഹിലുകളോട് പോരാടുന്നത് അതുകൊണ്ട് അതിജേനത്തിന്റെ ഒരു ദർശനം നെഞ്ചിലെത്തിയ മുജാഹിദുകളാണോ നിങ്ങൾ? ഭയപ്പെടരുത് ഒന്നിനെയും, ഒന്നിനെയും അല്ലേ. റുസ്തമിന്റെ സൈന്യം ഖാലിദ് വലീദിനെ കത്തെയ്ത് ഖാലിദ് മടങ്ങിപ്പോണം. സർവായുധ സജ്ജരായ വിഭൂഷികളായ സൈന്യത്തെയും കൊണ്ടാണ് ഞാൻ വന്നത്. ആയുധധാരികളായ എന്റെ ജനതയെ അതിജയിക്കാൻ നിന്റെ പട്ടണിക്കോലങ്ങൾക്ക് സാധിക്കില്ല ഖാലിദ്. നർത്തകികളെയും മദ്യവുമായിട്ടാണ് റുസ്തമിന്റെ സൈന്യം വന്നത്. രാത്രി കുടിച്ചു പൂസാകുന്നു, അതുപോലെ സ്ത്രീകളുമായി രമിക്കുന്നു, സന്തോഷിക്കുന്നു. മറുഭാഗത്ത് ഖാലിദിന്റെ പട്ടിണി പാവങ്ങളും മുസ്ലിങ്ങളും മെലിഞ്ഞുടങ്ങിയവർ അല്ലാഹുവിന്റെ മുമ്പിൽ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, വല്ലദീന യഖൂലൂന റബ്ബനാ സിരിഫ് അന്ന ആദാബ ജഹന്നം ഇന്ന ആദാബഹ കാന ഗറാമ ഇന്നഹ സഅത് മുസ്തഖറൻ മുഖാമ എന്ന് നെഞ്ചു തട്ടി തപിക്കുന്ന ഹൃദയവുമായി തുതിക്കുന്ന മനസ്സുമായി പടച്ചോന്റെ മുമ്പിൽ അവർ പ്രാർത്ഥിച്ചു. ആ ഖാലിദിന് കത്ത് കിട്ടിയപ്പോ ഖാലിന്റെ മുട്ട് പൊക്കി വെച്ച് ഖാലിദ് ആ കത്ത് തിരിച്ചു വെച്ചിട്ട്, ഇത് മിസ്റ്റർ റുസ്തം, നീ വിചാരിക്കുന്ന പോലൊരു സൈന്യത്തെയുമായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. ജീവിതത്തെ എപ്രകാരം ഇഷ്ടപ്പെടുന്നുവോ അതിന്റെ 100 ഇരട്ടി മരണത്തെ ആഗ്രഹിക്കുന്ന കുതിക്കുന്ന ഒരു ജനസമൂഹവുമായിട്ടാണ് വന്നത്. അതിജയിക്കാനാവില്ല റുസ്തം, നിനക്ക് അതിജയിക്കാൻ പോന്ന സൈന്യമല്ല എന്റെ സൈന്യം. നീ കാണാത്ത ആകാശ സീമകൾക്കപ്പുറത്ത് മറ്റൊരു ശക്തിയുടെ സഹായം ലഭിക്കുന്ന സൈന്യത്തെയുമായിട്ടാണ് ഞാൻ വന്നത്. അല്ലേ അല്ലേ, 313 ആരാ സഹായിച്ചത്? ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അല്ലാന്റെ സഹായമുള്ള ടീമിൽ വേണോ പിശാചിന്റെ കൂട്ടാളികളുടെ ടീമിൽ വേണോ? ഏത് വേണം ഏത് വേണം? ചുണ്ടുകൊണ്ട് പറഞ്ഞാ പോരാ, ഹൃദയത്തിലേക്ക് ഇറങ്ങണം. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും, ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കണം. 49:13 അതുണ്ടോ? അതുണ്ടോ? ഇനിയോ ലോകത്തെവിടെ കയറി ചെന്നിട്ടും അല്ലാഹുനെ പരിചയപ്പെടുത്തിക്കൂടെ നമുക്ക്? അല്ലേ, ലോകത്തെവിടെ കയറി ചെന്നിട്ടും പഠിച്ചോനെ പരിചയപ്പെടുത്തിക്കൂടെ? സായിബാബ മരിച്ചു, കേട്ടോളൂ അനുഭവം പറഞ്ഞുതരാ. എന്റെ തൊട്ടയൽവാസി ബാബുവേട്ടനാ, ഞാൻ എന്നും ബാബുവേട്ടനെ ഇനി സായിബാബയുടെ വിശത്ത് തർക്കി. ഒരു കാലത്തും തല ഉയർത്തി എന്നോട് സംസാരിക്കാൻ ബാബേട്ടന് സാധിച്ചിട്ടില്ല. എന്നാൽ സായിബാബ മരിച്ചതിനു ശേഷം ബാബേട്ടൻ എന്റെ മുഖത്ത് നോക്കിയിട്ടേയില്ല, പിന്നെ എന്റെ മുമ്പിൽ വന്നിട്ടേയില്ല. പേടിച്ചിട്ടാ? ആദർശപരമായി പേടിച്ചിട്ടാ? ആയുധപരമായി പേടിച്ചിട്ടല്ല. എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. ഞാൻ ചോദിച്ചിരുന്നു മുമ്പ് പലപ്പോഴും, ആ ചോദ്യങ്ങൾ ഇനിയും ചോദിക്കുന്നറിയാം. നിങ്ങൾ ആലോചിച്ചേ, 2 കിഡ്നി 130 ഗ്രാം ഭാരമുള്ള 2 കിഡ്നി അതടിച്ചു സായിബാബക്കറിയാൻ കഴിഞ്ഞില്ല. സ്വശരീരത്തിലെ ആന്തരിക അവയവത്തിൽ തന്നോടൊപ്പമുള്ള വയറ്റിനുള്ളിൽ തന്റെ രണ്ട് കിഡ്നി കേടുവന്നതറിയാൻ ആർക്ക് കഴിഞ്ഞില്ല? സായിബാബ കറിഞ്ഞില്ല. തന്നെ കൊല്ലാൻ ആളുകൾ പ്രേം ചെയ്തറിഞ്ഞില്ല. ലെൻസ് അടിച്ചു പോയതറിഞ്ഞില്ല. ഹൃദയം പോലും അറിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ദൈവമോ? ഈ ചോദ്യം ഏതൊരു മനുഷ്യന്റെയും സായിബത്തിന്റെ മനസ്സിൽ തുളച്ചു കയറില്ലേ? എന്നും ജീവിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇമ്പുണ്ടാവോ? ഈ സമ്മേളന പന്ത്രണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറയാൻ, മുസ്ലിങ്ങളുടെ അള്ളാഹു ആക്സിഡന്റിൽ മരിച്ചു, അങ്ങനൊരു അവസ്ഥ ഉണ്ടാവോ? നഊദുബില്ല. അല്ല മരിക്കോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം കൺട്രോൾ ചെയ്യുന്ന റബ്ബ്, മഴക്കമില്ലാത്ത, ഉറക്കമില്ലാത്ത, ചെറുതായിട്ടൊന്ന് മഴങ്ങി, ആര് ആര് ആര്? പൈലറ്റ്. എവിടെ? മംഗലാപുരം എയർപോർട്ടിൽ അല്ലേ? യുഎഇയിലെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നു പൊങ്ങിയ ഫ്ലൈറ്റ് മംഗലാപുരത്തിന്റെ മണ്ണിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന്റെ ഒരു സെക്കൻഡ് മുമ്പ് അവിടെ പൈലറ്റ് ഒന്ന് മയങ്ങിപ്പോയി. 60-ഓ 70-ഓ ജീവനാ പൊലിഞ്ഞത്. ഈ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്ന റബ്ബെങ്ങാനും ഉറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? വശംസു തജ്രീ ലിമുസ്തഖറില്ലാഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. അതെ, സൂര്യനെയും ചന്ദ്രനെ സൂറത്ത് യാസീൻ 38-39 വചനങ്ങൾ അല്ലേ? ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന റബ്ബിന് മഴക്കമുണ്ടോ, ഉറക്കമുണ്ടോ? ഇനിങ്ങൾ ആലോചിച്ചു നോക്കൂ, സായിബാബ സൂര്യനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സായിബാബ മരിക്കുന്നതിനോടുകൂടെ സൂര്യൻ നിശ്ചലമാവൂലേ? ഭൂമി നിശ്ചലമാവൂലേ? ഞാൻ ഓടിക്കുന്ന കാറ്, എനിക്കൊരു അറ്റാക്ക് വന്ന കാറ് നിന്നുപോകൂലേ? ആക്സിഡന്റ് ആവൂലേ? ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നതിൽ സായിബാബക്കൊരു പങ്കുമില്ല എന്ന് അദ്ദേഹത്തിന്റെ മരണം തെളിയിച്ചില്ലേ? സ്വന്തം ശരീരത്തിന് കിട്ടിയപ്പോലും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ആളല്ല അദ്ദേഹം എന്നതും വ്യക്തമായില്ലേ? ആയില്ലേ? പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്. എന്നിട്ടും ലോകാധിപതിയായ പടച്ചതമ്പുരാനെ, സൂര്യനെ നിയന്ത്രിക്കുന്ന പടച്ചതമ്പുരാനെ, അലന്തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ്സമാവാതി വമൻ ഫില്ലർ വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനന്നാസ്. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം 18-ാമത്തെ വചനം അവർ കാണുന്നില്ലേ? ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനെ സാഷ്ടാംഗം ചെയ്യുന്നത് അവർ കാണുന്നില്ലേ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും പർവ്വതങ്ങളും മരങ്ങളും എല്ലാം എല്ലാ ജന്തുക്കളും അള്ളാഹിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നവർ കാണുന്നില്ലേ? ആ അള്ളാഹുവിനേക്കാണ് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്നത് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ ചാനലിലെ ഒരു വലിയ ചർച്ച, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധി കുംഭത്തെക്കുറിച്ചുള്ള ചർച്ച, ഞാൻ ആ ചർച്ച കേട്ട് ചിരിച്ചുപോയി. ഹൈന്ദവ പണ്ഡിതന്മാരുടെ ബലഹീനതയോർത്ത്, ഹൈന്ദവ ദാർശനികന്മാരുടെ ബലഹീനതയോർത്ത്, ആദർശപരമായ പാപ്പരത്തമോർത്ത് എനിക്ക് പല ഒരു ചിരി വരികയാണ് ഉണ്ടായത്. ഒരു യുക്തിവാദിയുടെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാനാവാതെ തൊള്ളയിട്ട് തോൽപ്പിച്ച് ജയിച്ച ചാനലിലെ, ജോൺ പ്രിട്ടാസ് നേതൃത്വം നൽകിയ കൈരളി ചാനലിലെ അഭിമുഖം കണ്ടപ്പോ ഊറിച്ചിരിക്കാനല്ലാതെ മറ്റൊന്നിനും സാധിച്ചില്ല. എന്താ പ്രശ്നം? ബിയറയിലെ, തുറക്കാത്ത ബിയറയിലെ സ്വർണത്തിന് സ്ഥാനചലനമുണ്ടായാൽ ദൈവം ഇന്ത്യ നശിപ്പിച്ചു കളയുന്നതാണ്. ഏത്? അവിടെ പ്രതിഷ്ഠിച്ച ദൈവം പത്മനാഭൻ കേരളത്തെ നശിപ്പിച്ചു കളയും. വമ്പിച്ച അരാജകത്വം ഉണ്ടാവും, ലോകത്ത് വമ്പിച്ച കുഴപ്പമുണ്ടാവും. കോൺഗ്രസിന് 5 കൊല്ലം തേക്കാൻ പറ്റൂല. കോൺഗ്രസിന് മാത്രമല്ല, കമ്മ്യൂണിസത്തിനും 5 കൊല്ലം തേക്കാൻ പറ്റൂല. അങ്ങനെ ആകെ സുനാമിയും ബപ്രാളും ഉണ്ടാവുന്ന, എങ്ങനെ? കോടികളുടെ ആസ്തിയുള്ള, 100 ലക്ഷം കോടിയല്ല 300 ലക്ഷം കോടിയിലധികം ആ ബിയറയിലുണ്ടെന്നാണ് പഠനം. ഏതാ? അതിൽ മാത്രം ഇന്ത്യയുടെ മൊത്തം കടം 50 തവണ തീർക്കാനുള്ള സമ്പാദ്യമുണ്ടവിടെ എന്നാ ചില നിരീക്ഷകന്മാർ പറയുന്നത്. നമ്മളൊക്കെ പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഏറ്റവും രസകരമായ സംഗതി എന്തറിയോ? ആലോചിക്കേണ്ട വസ്തുതയെ പറയുന്നത്, 100 ലക്ഷം കോടിയുടെ സ്വത്ത് അക്കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രത്തിന് വരണമെങ്കിൽ അന്നത്തെ ജനം എന്തുമാത്രം സമ്പന്നരായിരിക്കും. പോയിന്റ് പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം എല്ലാരും. എന്ത്? ദൈവത്തിന് ഭക്തജനങ്ങൾ കാണിക്ക വെച്ച കോടിയായി ഇത്. കേരളത്തിന്റെ, ലോകത്തിന്റെ ചരിത്രത്തിലെ അന്ന് പട്ടിണിയായിരുന്നു തിരുവിതാംകൂർ. നായ്ക്കളെ പോലെ ഇരുന്നത്രെ തിരുവിതാംകൂറിലെ ഒരു വിഭാഗം മനുഷ്യര്. തിരിഞ്ഞു നോക്കാനാണില്ലാതെ നിലത്ത് കുടിയൊഴിച്ച്, കയ്യോ കഞ്ഞി ഒഴിച്ചു കൊടുത്ത കാലം. ആ ജനത ദൈവത്തിന്റെ മുമ്പിൽ 100 ലക്ഷം കോടി സമർപ്പിച്ചു എന്ന വിവരക്കേട് അതിന് നിങ്ങളെ കിട്ടും. ആലോചിക്കണം, കേരളത്തിനൊരു ചരിത്രമുണ്ട്. നിങ്ങൾക്കറിയോ, ഇന്ന് പോലും ഭക്തജനങ്ങളെ സമ്മാനിച്ച അത്ര ഒരു സമ്പാദ്യം നൽകുന്ന, ഇന്ന് 100 കൊല്ലങ്ങൾക്ക് മുമ്പ്, എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ്? 400 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതിലപ്പുറത്തിന് മുമ്പ്. ഇത്രയും അന്നുണ്ടായതാ. അപ്പൊ അന്നത്തെ ഭക്തജനങ്ങൾ എത്ര കോടീശ്വരനാ, എല്ലാവരും എത്ര കോടീശ്വരന്മാരാവൂ. നൊണയൻ സാമ്രാജ്യത്വങ്ങൾ വെട്ടിപ്പിടിച്ച പണമാ. അന്ന് കൊല്ലം ഒരു സ്റ്റേറ്റ് ആയിരുന്നു, ഒരു സ്റ്റേറ്റ്. കായംകുളം ഒരു സ്റ്റേറ്റ് ആയിരുന്നു, സമ്പന്ന സ്റ്റേറ്റുകൾ. അത് കൊള്ള ചെയ്തതാണ്, കൊള്ള ചെയ്ത സമ്പാദ്യാണ്. ക്ഷേത്രത്തിന് മാത്രമല്ല, ഭക്തജനങ്ങൾ കാണിക്ക കൊടുത്ത കുറച്ച്, ബാക്കി മുഴുവനും തിരുവിതാംകൂർ രാജാവിന്റെ കീഴിൽ ജീവിച്ച മനുഷ്യരുടേതാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഇസ്ലാമിന്റെ അതിജയനം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിജയിക്കുന്ന ആദർശം കേട്ടോ. ഇസ്ലാം എന്താ ഇപ്പൊ പറയുന്ന എന്താണ്? ആ സ്വത്തിന് സ്ഥാനചലനുണ്ടായ ദൈവം കോപിക്കുന്ന. ഇനി ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ? അല കേക്കണ്ട്, സ്വർണ്ണ എടുത്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്നെ വിടൂല ഞാൻ എന്നാ പഠിച്ചോ പറയുന്നത്. ഏത് പഠിച്ചോ നമുക്ക് വേണ്ടി? ഒരു ഭാഗത്ത് സ്വർണം തൊട്ടാ എന്നെ ഞാൻ ചാമ്പിക്കാളും. പാവപ്പെട്ടവർക്ക് അത് കിട്ടി, പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റിയാൽ നിങ്ങള് ഞാൻ വിടൂല, അത്ര ക്രൂരനാ ഞാൻ. ഇസ്ലാമിന്റെ ദൈവോ സ്വർണവും വെള്ളിയും അറിയാലോ. ഖുർആനിലെ 3-ാം അധ്യായം 14-ാമത്തെ വചനം, സ്വർണയും വെള്ളിയും മേൽത്തരം കുതിരകളും കാത്തു സൂക്ഷിച്ച് അത് ജനങ്ങൾക്ക് കൊടുക്കാത്തവന് അതുകൊണ്ട് നരകത്തിൽ ശിക്ഷ കൊടുക്കുന്ന പറയുന്ന ഇസ്ലാമിന്റെ ആദർശമാണോ ഇന്നത്തെ കാലത്ത് വേണ്ടത്? നിങ്ങൾ ആലോചിക്കണം. ഇസ്ലാം പറയുന്നതോ? ഇസ്ലാമിനൊരു സ്വത്ത് കുമിഞ്ഞുകൂടാൻ പാടുണ്ടോ? ഉണ്ടോ? അങ്ങനെ കൂട്ടിവെക്കാൻ പാടുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ വിധി എന്താ? ഇസ്ലാമിന്റെ വിധി എന്താ? ഇസ്ലാമിന്റെ വിധി കേട്ടോ. ഖുദു മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. ഖുദു മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. സമ്പന്നന്മാരിൽ നിന്ന് സമ്പത്ത് പിടിച്ചുവാങ്ങ്, ഖുദ് നീ പിടിച്ചുവാങ്ങ്, എന്നിട്ട് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യ്. 9-ാം അധ്യായം 103-ാമത്തെ വചനം 9-ാം അധ്യായം 103-ാമത്തെ വചനം വ്യക്തമാണ് കാര്യം അല്ലേ? അത് മാത്രമല്ല, ഇസ്ലാം പറയുന്ന എന്താണ്? ഇസ്ലാം പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അല്ലോ. വൈലു ലികുല്ലി ഉമസത്തിൽ ലുമസ അല്ലദി ജമഅ മാലം വഅദദ അല്ലദി ജമഅ മാലം വഅദദ യഹ്സബു അന്ന മാലഹു വഖലദ കല്ലലയും ബദന്ന ഫിൽ ഹുതമ വമാ ദറാക മൽ ഹുതമ നാറുല്ലാ നാറുല്ലാ. സമ്പത്ത് സൂക്ഷിച്ച് എണ്ണിക്കൂട്ടി വെച്ച് മനുഷ്യർക്ക് ഉപകാരപ്പെടാതെ വെച്ചവനെ നരകാപ്തി അവന്റെ നെഞ്ചകത്ത് കടന്നു പിടിച്ച് എരിച്ച് കരിച്ചു കളയും അവനെ എന്ന് പറയുന്ന പടച്ചവന്റെ ദർശനമാണോ? അല്ല, സമ്പത്ത് തൊട്ട് പാവപ്പെട്ടവന് കിട്ടിയ കൊന്നു കളയും എന്നറിയുന്ന ദൈവമാണോ? ഇന്ത്യ മുഴുവനും ചാമ്പലാക്കുന്ന ദൈവം ഭീഷണിപ്പെടുത്തി എത്രേ? ഇന്ത്യ മുഴുവനും ചാമ്പലാക്കുന്ന ദൈവം ഭീഷണിപ്പെടുത്തി എത്രേ? എന്തൊരു ദർശനം കാട്ടോ! ഇന്ത്യയെ പോലെയുള്ള ഒരു ഉത്ഭുത രാജ്യത്ത് പറയുന്നൊരു ദർശനം കഷ്ടം, മഹാനഷ്ടം. കഷ്ടമേ നഷ്ടമേ നിന്റെ പേരോ ദർശനം? എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താ അറിയേണ്ടേ? അതാ നമുക്ക് ദേഷ്യം. ഒരു സമരപ്രഖ്യാപനം നടത്തണം. ഞാൻ മുന്നിൽ കുങ്ങളിന്റെ പിന്നിൽ നിന്നാൽ എന്തറിയോ, ഒരു ചില്ലിക്കാശും സർക്കാർ നാ സ്വർണം കാത്തു സൂക്ഷിച്ചെടുക്കരുത്. മരിക്കേണ്ടി വന്നാൽ പോലും പുണ്യം ഉണ്ടായില്ല. എന്തുകൊണ്ടറിയങ്ങള്? എന്തുകൊണ്ടറിയോ? ഖിയാമത്ത് നാൾ വരെ കേരളത്തിന്റെ ഖജനാവെന്ന സ്വർണം സൂക്ഷിക്കാനാ പദ്ധതി. ലോക അവസാനിക്കുന്നവരെ ഇതെന്താ പറയുക? പുല്ലൂട്ടയിലെ സിദ്ധാന്ത. എന്താ പുല്ലൂട്ടയിലെ സിദ്ധാന്തോ? പുല്ലൂട്ട സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തം. പുല്ലൂട്ടെ കിടക്കുന്ന ഒരു സാധനം ഉണ്ട്, അതിന്റെ പേര് ഞാൻ പറയില്ല. അത് തിന്നിയില്ല, തീറ്റിക്കയില്ല. പുല്ലൂട്ടെ കിടക്കുന്ന ഒരു സാധനമുണ്ട്, അത് തിന്നിയില്ല, തീറ്റിക്കയില്ല. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? ഞങ്ങളുടെ പത്മനാഭന്റെ സ്വത്തുനിന്ന് ഒരു തരിമ്പും ഇങ്ങക്കിട്ട് തരിയില്ല. നിങ്ങളെ ഖജനാവ് നിങ്ങൾ അധ്വാനിച്ച് ചോര നീരാക്കിയ സ്വത്ത് ഞങ്ങളത് സംരക്ഷിക്കാൻ തരുമാണോ? ഉളുപ്പുണ്ടോ? ആൺകുട്ടികളാണോ നിങ്ങള്? മനുഷ്യത്തുള്ളവരാണോ നിങ്ങളുടെ പ്രഖ്യാപനം? മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനമാണത്. ഏത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് ഒരു തരിമ്പും കൊടുക്കൂല എന്നും ഓല് ചോര നീരാക്കിയുണ്ട് സമ്പാദ്യ സംരക്ഷിക്കുന്നു. എന്നിട്ട് നിൽക്കുക പർദ്ദ ധരിച്ച ആണുങ്ങള് കമാൻഡോകള് ഒരു പർദ്ദയെ ധരിച്ച് ഇങ്ങനെ നിൽക്കുക വടിമുണിങ്ങിയ മാതിരി. ഭക്തജനങ്ങൾക്കുള്ളേ സ്വതന്ത്രമായിട്ടൊരു ആരാധനാലയത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ പോയ ഒരു ജനപദം. അവിടെ ശരിക്കാലോചിച്ചോളൂ ഇസ്ലാം എന്താ. ഇനി ഇസ്ലാമിന്റെ ഒരു ചരിത്രം കേട്ടോട്ടോ, കേട്ടോളി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത സ്വഹാബി ആരാ? ആരാ റസൂലുള്ളാഹിന്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത സ്വഹാബി ആരാ? 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 ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? അറിയാവുന്നവരൊന്ന് കൈവക്കി. 1000 രൂപ അവാർഡ്, 1000 രൂപയും ചോക. ഞാൻ അധ്യക്ഷന്റെ അടുത്ത് പണി എടുത്തു കൊടുക്കാം. ആരാ? അത്രയാ നമ്മളെ നോളജ്. ഇപ്പൊ മനസ്സിലായോ? നമ്മളാരാന്ന് മനസ്സിലായോ? ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആരായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു? ആരുടെയെങ്കിലും മനസ്സിൽ വന്നിരുന്നോ ബിലാലാന്ന്? നൗൽക്ക് 500 മനസ്സിലെങ്കിലും വന്നിരുന്നോ? സൽവാൻ മയ്യ പോട്ടെ, ഇത് ഏറെ പറവാനുണ്ട് സൊൽവാൻ മയ്യ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ തർക്കടില്ല. ഏതായാലും ബിലാൽ റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹുവിനോട് റസൂല് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം, എന്താ പ്രഖ്യാപനം എന്നറിയോ? ബിലാൽ ഒരൊറ്റ കുട്ടിയും, ബിലാൽ ഒരൊറ്റ കുട്ടിയും ഈ ഖദനാവ് തേടി വന്നാൽ അടിവരട്ടുള്ളൂട്ടോ. എല്ലാവരും എല്ലാവരും സ്കൂൾ അധ്യാപകരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റ മാഷുമാരെയും മൃത വിടരുത് സ്കൂളിൽ ചെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുണ്ടോ? ഹേ 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 ബിലാറുള്ളഹാനോട് റസൂലുള്ള പറയാ, ബിലാൽ ഒരു മനുഷ്യനും സഹായം ചോദിച്ചു വന്നാൽ മടക്കി അയക്കരുത്. ഒരൊറ്റ കുട്ടിയെയും അയാൾ ആവശ്യപ്പെട്ടത് പൂർത്തീകരിക്കാതെ മടക്കി അയക്കരുത്. കടം വാങ്ങിയിട്ടെങ്കിലും ബിലാൽ കൊടുക്കണം. റസൂലുള്ള പറയാ, റസൂലുള്ള പറയാ കേട്ടോളി. അങ്ങനെ ബിലാറുള്ളഹാന്റെ അടുത്ത് എല്ലാവരും വരും. മദീനയിലെ ഒരു മുശ്രിക്കിന്റെ കയ്യിൽ നിന്ന് കണ്ടമാനം സ്വത്ത് വാങ്ങാൻ ആര്? ബിലാറുള്ളഹാനും. എന്നിട്ട് ആര് സഹായം ചോദിച്ചു വന്നാലും അവർക്കിങ്ങനെ കൊടുക്കുകയാണ്. ഖജനാവ് കാലി, റസൂലുള്ളാഹിന്റെ ഖജനാവ് കാലി, റസൂലുള്ളാഹിന്റെ മസ്ജിദുൻ നബവി കാലി. മസ്ജിദുൻ നബവിയിലായിരുന്നു പൈസ നിക്ഷേപിച്ചത്. ഏയ്, ഇവിടെ ക്ഷേത്രത്തിലാണല്ലോ. ഇസ്ലാമിന്റെ മസ്ജിദും ക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസ അതിജൈനത്തിന്റെ മതം. പേടിയുണ്ടോ? പേടിയുണ്ടോ? ഇല്ലല്ലോ. നഗട്ടോളി, അതിജൈനത്തിന്റെ മതത്തിന്റെ പ്രത്യേകത കേട്ടോളൂ. ഇസ്ലാമിന്റെ പള്ളിയിൽ സ്വത്ത് കുമിഞ്ഞുകൂടി കിടക്കുക, അതൊന്ന് ദാനം ചെയ്യുക, ഡെയിലി ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ അതിങ്ങനെ എടുത്തൊഴിഞ്ഞുകൊണ്ടേയിരിക്കുക. വരുന്നു, ഒഴിക്കുന്നു, വരുന്നു, ഒഴിക്കുന്നു. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായി. ബിലാൽ റളിയല്ലാഹു അൻഹു കടം വാങ്ങി, വലിയ കടമുണ്ടായി. അപ്പൊ മക്കാ മുശ്രിക്ക് ഇസ്ലാമിനെ കുറിച്ച് നിന്ദിക്കണം വിചാരിച്ചിട്ട് കടവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നോടല്ലാതെ ഒരാളും വാങ്ങിക്കരുത്. അങ്ങനെ മദീനത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോ ഇയാൾ ഓടി വന്നിട്ട്, ബിലാൽ എല്ലാരും കേൾക്കെ, എന്റെ സ്വത്തും കണ്ടെടുക്ക്, എത്ര നീ എന്നോട് വായ്പ വാങ്ങിയത്, ഇന്ന് ഇതിന്റെ ഡേറ്റ എന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു ആകെ ബേജാറായി. കൊടുക്കാനൊന്നുമില്ല, ഒക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്ത്. കാരണം കൊടുത്തില്ലേ കോപിക്കുന്ന പടച്ചോനെ അവർ പരിചയപ്പെടുത്ത്. കൊടുത്താ കൊന്നുകളെന്ന് പറയുന്ന പടച്ചോനെ ഒലിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ പറയണം കേട്ടോ, അങ്ങനെ തന്നെ പറയണം. വേദനിപ്പിച്ച് കളയണം, വേദനിപ്പിച്ച് കളയണം. മനുഷ്യനായി പറഞ്ഞിട്ട് ചിന്ത വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനായ ചിന്ത വർക്ക് ചെയ്യില്ലേ? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സുന്നി എന്ന ബുദ്ധി വർക്ക് ചെയ്യില്ല? മുജാഹിദക്ക് മാത്രം ഇത് വർക്ക് ചെയ്യൂ ആണോ? അത് വർക്ക് ചെയ്യിപ്പിക്കണം. കുത്തി കുത്തി ബുദ്ധി വർക്ക് ചെയ്യിപ്പിക്കണം. നെഞ്ചകത്തെ ആശയപരമായി കത്തിയുണ്ട് കൂട്ടുകളുണ്ടല്ലോ, നമുക്ക് പരിചയമല്ല, ഏകെ പഠിച്ച കൊണ്ടല്ല, ആശയം കൊണ്ട്. ആശയം ഇങ്ങനെ നെഞ്ചിലെ കാട്ടിച്ചെടുക്കണം, എന്നിട്ട് നേരം വെളുക്കണം. മനസ്സിലായോ? എന്നിട്ട് നേരം വെളുക്കണം മനുഷ്യർ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബിലാൽ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഈ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ, റസൂലുള്ളാഹ് എനിക്ക് രണ്ട് ദിവസം സമയം തരണം, ഞാൻ അധ്വാനിച്ച് കടം വീട്ടിക്കോളാം. അത് പറഞ്ഞപ്പോ റസൂലുള്ളാഹ് പറഞ്ഞ, ആയിട്ടില്ല ബിലാൽ, നിക്ക് ഒരല്പസമയം ക്ഷമിക്ക് ബിലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു റബ്ബിനോട്, നാല് ഒട്ടകപ്പുറത്ത് ആ സമ്പത്ത് വരുന്നു. കേട്ടോളി, അടുത്ത സ്റ്റെപ്പ്, നാല് ഒട്ടകപ്പുറത്ത് സമ്പത്ത് വരികയാണ്. അയിന ബിലാൽ, ബിലാൽ എവിടെയെന്ന് ചോദിച്ചു റസൂൽ. ബിലാൽ ഓടി വന്നു, എന്നാ ഓന്റെ കടം മുഴുവൻ തീർത്തേളാ, ഇനി ഒരേയിട്ട് തെറ്റണ്ട, ഓന്റെ കടം മുഴുവൻ തീർക്ക്. എന്നാ കടം മുഴുവൻ തീർത്തേന്നോടെ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടാ കടായത്? നബിയും സാബത്തും തിന്നിട്ടല്ല, പാവപ്പെട്ടവന് കൊടുത്തിട്ട് കടൊക്കെ തീർത്ത് ബിലാൽ ഇങ്ങോട്ട് വന്നപ്പോ റസൂൽ ചോദിച്ചു, മസ്ജിദ് നബവിയിൽ ഇരുന്നുകൊണ്ട് വല്ലതും ബാക്കിയുണ്ടോ? ആ ഒരു ഇത്തിരി സ്വത്ത് ബാക്കിയുണ്ട്. റസൂൽ പറയാൻ, ഈ മദീനത്തെ പള്ളിയിൽ നിന്ന് ഞാൻ അനങ്ങണമെങ്കിൽ അതുകൂടെ ദാനം ചെയ്തിട്ട് നീ തിരിച്ചു വരണം, അതുകൂടെ ദാനം ചെയ്തിട്ട് നീ തിരിച്ചു വരണം. ബിലാൽ റളിയല്ലാഹു അൻഹു തേടി നടന്നു. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരാളെ കിട്ടി. രണ്ട് ദിവസം കഴിഞ്ഞ് ദാനം ചെയ്ത് തിരിച്ചു വരുമ്പോഴേ നബി മസ്ജിദ് നബവിയിൽ, റസൂല് മസ്ജിദ് നബിയിൽ തന്നെ ഇരിക്കേ, പോയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല ബിലാൽ, രണ്ട് ദിവസമായി മസ്ജിദ് നബവിയിൽ ഞാൻ ഇരിക്കുന്നു. പാവപ്പെട്ടവൻ എന്റെ അവകാശം എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അത് ദാനം ചെയ്യാതെ ഞാൻ മരിച്ചുപോയാൽ എന്റെ റബ്ബിനോട് കോപിക്കും, അതിനവസരമുണ്ടാകരുത് ബിലാൽ എന്ന് പഠിപ്പിച്ച റസൂലും പത്മനാഭസ്വാമി ക്ഷേത്രത്തെ നടത്തുന്നവരും പരസ്പരം പരിശോധിക്ക്, പഠിക്ക്, ഏത് മതമാണ് അതിജയനത്തിന്റെ മതം, ഏത് മതത്തിനാണ് ലോകത്ത് നിലനിൽക്കാൻ അവകാശം. ഇസ്ലാമിന്റെ ഭരണകൂടത്തിൽ സക്കാത്തിന്റെ സ്വത്ത് കുമിഞ്ഞുകൂടി, സക്കാത്തിന്റെ സ്വത്ത് കുമിഞ്ഞുകൂടി. എന്തുണ്ടായിരുന്നറിയോ? കേട്ടോളി, ഗവർണർമാർ കത്തെഴുതി, ഗവർണർമാർ ഉമർ ബിൻ അബ്ദുൽ അസീസിന് കത്തെഴുതാൻ, അമീറുൽ മുഅ്മിനീൻ സ്വത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്നു, എന്താ ചെയ്യേണ്ടത്? അപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞ്, 30 പാറവരെ നിർത്തിക്കള, 30 കോടിക്ക് ഖജനാവെന്ന് ചെലവഴിച്ച സ്വത്ത് അനക്കല്ലേ, അവിടെ വെച്ച് ഇങ്ങനെ നിന്നിട്ടോ വടിയും പിടിച്ച് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞില്ല. കാരണം മന്ദബുദ്ധിയായിരുന്നില്ല അദ്ദേഹം, മനസ്സിലായോ? മന്ദബുദ്ധിക്കാരനായിരുന്നില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് ചോദിച്ചു, കടക്കാരുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ അതിർവരമ്പുകളിൽ കടക്കാരായിട്ട് ആളുകളുണ്ടോ കടം കൊടുക്കാൻ? എന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാൻ, ആ ധനത്തിൽ നിന്ന് കടം വീട്ടാനുള്ള മുഴുവൻ ആളുകൾക്കും എത്ര കടം വിട്ടാണ്ട് അതാണ് കൊടുക്കുക. പഠിച്ചോളി ലോകം, സാമ്പത്തിക ശാസ്ത്രം എന്താ, മതെന്താ, ഏത് മതാ നിലക്ക് പഠിച്ചോളി. ഏയ് എന്നിട്ട് കൊടുത്തു. വീണ്ടും ഗവർണർക്ക് ഗവർണർ കത്തെഴുതി, അമീർ മുഖ്മിനീൻ എല്ലാരും കടവും വീട്ടി, സ്വത്ത് ബാക്കിയ, എന്താ ചെയ്യേണ്ടത്? വിട്ടില്ല. മുർലബ്ദുൽ അസീസ് പറഞ്ഞു, വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന മവർ കൊടുക്കാനില്ലാത്ത മുഴുവൻ പുരുഷന്മാർക്കും മവർ കൊടുക്കുക, അതാ ഇസ്ലാം. നമ്മുടെ നാട്ടിലോ വിവാഹ പ്രായമെത്തിയ സകല പെൺകുട്ടിക്കും സ്ത്രീധനം കൊടുക്കാൻ കൊടുക്കുക, അത് ഇസ്ലാമിലില്ല. അതുകൊണ്ട് മുർലബ്ദുൽ അസീസ് പറഞ്ഞു, ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പൈസ കൊടുക്കുക. എങ്ങനെ? തല കുത്തനെ, ഒന്നെങ്കിൽ പയറഞ്ഞായി നമ്മളില്ലേ, അരിയത്ര പയറഞ്ഞായി, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ഞത്തില്ലേ കടലിക്ക് പുറത്ത്. ഏയ് ഇവിടെ ആണുങ്ങൾക്ക് കൊടുക്കാനാ പറയുന്നത്. എന്നിട്ടും ഗവർണർമാർ കത്തെഴുതി, അടുത്ത വാചകം കേട്ടോ, എന്നിട്ടും ഗവർണർമാർ കത്തെഴുതി. എന്താ കത്ത്? ആ കത്തിലുള്ള ഉള്ളടക്കം ഇതാ, എന്നിട്ട് പറയാൻ, നല്ല ഇനം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കൃഷിക്കാർക്കും ഈ ഖജനാവെന്ന് സ്വത്ത് അനുവദിക്കുക. വയനാടൻ മലകളിലും പാലക്കാടിന്റെ തായ്വരകളിലും ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു പരിഹാരമാണ്. കൃഷിക്കാർക്ക് ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല. സകല കൃഷിക്കാർക്കും അവരുടെ കടം വീട്ടാനും നല്ല ഇനം വിത്തിറക്കാനും ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് ഖജനാവിൽ നിന്ന് സ്വത്തിറക്കി. ഈ മതം ഇത് നിലനിൽക്കണോ? ഇത് അതിജയിക്കുന്ന ദർശനമാണോ? പരിശോധിക്ക്. ഇത് അതിജയിക്കുന്ന ദർശനമാണോ? പരിശോധിക്ക്. തീർന്നില്ല. അടുത്തത് നാലാം ഘട്ടം. വീണ്ടും പൈസ ബാക്കിയായി. എഴുതി എല്ലാ കുടുംബത്തിലും എല്ലാ വിദ്യാർത്ഥികളും നല്ല വിജ്ഞാനം നേടട്ടെ, അതിനാവശ്യമായ പണം കൊടുക്ക്. ഇന്ത്യയുടെ പാർലമെന്റ് കണ്ടുപഠിക്കട്ടെ, മുഖ്യമന്ത്രി കണ്ടുപഠിക്കട്ടെ, ഇവിടുത്തെ വ്യവസായികൾ കണ്ടുപഠിക്കട്ടെ, ഇവിടുത്തെ സന്യാസിമാരും സ്വാമിമാരും പഠിക്കട്ടെ. അള്ളാഹുവിന്റെ ദീനല്ലാത്തൊരു ദീൻ ശരിയല്ല. ബാക്കി എല്ലാ ദീനും പരാജയപ്പെട്ട മതങ്ങളാകും. നിങ്ങൾക്ക് ഞാൻ ഈ പ്രസംഗത്തിൽ അവസാനിപ്പിക്കുമ്പോൾ, എനിക്ക് മഞ്ചേരി 11:30 പരിപാടി, ഇപ്പൊ 11:30 ഇവിടെ തുടങ്ങി. ഞാൻ 9:30 മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ തുടങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം. ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം ഇൻഷാഅല്ലാഹ് പിന്നീട് ഒരിക്കൽ അവതരിപ്പിക്കും. ഒരേ ഒരു കാര്യം, ഇസ്ലാം മാത്രമാകുന്നു സത്യം. ഇസ്ലാമല്ലാത്തൊരു സത്യവും സത്യമല്ല. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാലല്ലാതെ ഒരു മതത്തിൽപ്പെട്ടവനും മോക്ഷമില്ല. കാരണം ഇസ്ലാം ദൈവത്തിന്റെ മതമാകുന്നു. അള്ളാഹു അക്ബർ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറിൽ എരിപുരി കൊള്ളുന്ന വെയിലത്ത് അറശിന്റെ തണം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മുഫറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയാ ഇമൻ വല്ലംബാദ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا لا تزيغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته